ഇന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ രണ്ടാമത്തെ സുദിനമാണ്. ഇന്ന് ഭാഗവത ഉപന്യാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു ഭക്തൻ ചോദിച്ചായിരുന്നു, ഹരേ കൃഷ്ണ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, താഴെ വീണു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഈ രണ്ട് കയ്യും തൂക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ഒരു അമ്പലത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, തിരിച്ചു പോകുന്നതായിട്ട് ചോദിച്ചു. നമ്മുടെ മനുസ്മൃതിയിലും നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ പലതരത്തിലുള്ള നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. ഇന്നലെ ഞാൻ നമസ്കാരം എന്ന വാക്കിന്റെ വിശദീകരണം പറഞ്ഞായിരുന്നു. എന്താണ് നമസ്കാരം? നമസ്കാരം, വെരി ഗുഡ്, എനിക്ക് അഹങ്കാരം ഇല്ല, അതാണ് നമസ്കാരം. ഇപ്പൊ നമസ്കാരം മൂന്ന് തരത്തിലാ ശാസ്ത്രം പറയും. ഒന്ന് പഞ്ചാംഗ നമസ്കാരം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അഞ്ച് ഭാഗം തറയിൽ തൊട്ടുകൊണ്ട് ഇങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കും. നമ്മുടെ പാദങ്ങള്, കൈ, മനസ്സ്, കാഴ്ച എന്ന് പഞ്ചാംഗ നമസ്കാരം. ഇത് പൊതുവെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ പകുതി പഞ്ചാംഗ നമസ്കാരം, ശരീരത്തിന്റെ അഞ്ച് ഭാഗം മാത്രം. പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് സാഷ്ടാംഗ നമസ്കാരം, കയ്യ് നീട്ടി ദണ്ഡം എന്ന് പറഞ്ഞ ഒരു വടി, ഈ വടീനെ തറയിലിട്ട് എങ്ങനെ വീഴും, അതാണ് അത് അങ്ങനെ പോയി. ദണ്ഡവ നമസ്കാരം, അതിനെയാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. എട്ട് അംഗം ശരീരത്തിന്റെ എട്ട് ഭാഗം, സ്ത്രീജനങ്ങൾ നമസ്കരിക്കുന്ന അഞ്ചിന്റെ കൂടെ മനസ്സ്, കാഴ്ച, ശ്രദ്ധ, ഇതെല്ലാം നമസ്കരിക്കുക. സാഷ്ടാംഗ നമസ്കാരം എട്ട് കൊണ്ടും വീണ് നമസ്കരിക്കുക. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മാതാച പിതാത്വമേവ ബന്ധുച സഖാത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് ശരണാഗതി ആരുമില്ല എന്ന് പറഞ്ഞ് വീണ് നമസ്കരിക്കുന്നതാ സാഷ്ടാംഗ നമസ്കാരം. അപ്പൊ ഇന്നലെ തന്നെ ഇവിടെ പലരും വന്ന് നമസ്കരിച്ചു. അപ്പോ ഒരു ഭക്തൻ പഞ്ചാംഗ നമസ്കാരം ചെയ്യാം, ഇങ്ങനെ അഞ്ച് ഭാഗം. അപ്പൊ ഒരു കൈ തറയിൽ വെച്ചിട്ട് ഇനിയൊരു കൈ പോക്കറ്റിൽ വെച്ചിരിക്കുക, പോക്കറ്റിൽ നിന്ന് സാധനം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി. ശരണാഗതി ദൈവത്തിന്റെ മുമ്പേ, പിന്നെ അതിനെന്താ പോക്കറ്റിൽ ഒരു കൈ അല്ലേ? അപ്പൊ പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ കുട്ടി 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 തെറ്റുകളൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞ് നല്ല പോലെ ചെയ്യണം എന്നാണ്. അപ്പൊ ആദ്യത്തെ നമസ്കാരം പഞ്ചാംഗ നമസ്കാരം, സാധാരണ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തത് സാഷ്ടാംഗ നമസ്കാരം, പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ അതേ ശാസ്ത്രം എന്താ പറയണമെന്ന് വെച്ചാൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ സാഷ്ടാംഗം ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പോയി ഫുൾ ഫ്ലാറ്റ് ആയിട്ട് ലേഡീസ് വീഴാൻ പാടില്ലെന്നും പറയും. പിന്നെ മൂന്നാമത്തത് ശരണാഗതി, അതാണ് ഈ രണ്ട് കൈയും ഉയർത്തി നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിനെ, ഭഗവാനെ ഉറക്കെ വിളിക്കുക. അങ്ങനെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ചരിത്രത്തിൽ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ രണ്ട് കൈയും തൂക്കി വിളിക്കുക, കൃഷ്ണ കേശവ പാഹി പാഹി വിളിക്കുക, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാഞ്ചാലി ദ്രൗപദി, ദ്രൗപദി ദുശാസനം വന്ന് വസ്ത്രം ദ്രൗപദിയുടെ പിടിച്ചു മേടിക്കാൻ വലിക്കുക ചെയ്യുക. അപ്പോ ദ്രൗപദി രണ്ട് കൈയും സാരിയിൽ പിടിച്ചോണ്ട് ചെന്ന് ഭീഷ്മ പിതാമഹരടുത്ത് യാചിക്കും. കാരണം ഭീഷ്മ പിതാമഹ അപ്പൂപ്പന്റെ സ്ഥാനമാണ്. ദ്രൗപദി പറയും, പിതാമഹ അങ്ങ് കാണുന്നില്ലേ അങ്ങയുടെ ചെറുമോൾ ഈ സദസ്സിൽ പെടുന്ന ഈ ഒരു കഷ്ടം അവസ്ഥ, ഈ ദ്രോഹം കാണുന്നില്ലേ, സ്വന്തം മഹളാണെങ്കിൽ അങ്ങനെ കണ്ണു മടച്ച് വെറുതെ ഇരിക്കോ എന്നൊക്കെ പറഞ്ഞ് കണ്ണ് നീരു ചൊരിഞ്ഞുകൊണ്ട് യാചിച്ച് കരയാണ് ആര്? പാഞ്ചാലി ദ്രൗപദി. അപ്പോ ഭീഷ്മ പിതാമഹർ എണീറ്റിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അടുത്ത് പറയും, മഹാരാജൻ അന്ന് ബാഹ്യമായിട്ടാണ് അന്ധൻ, പക്ഷെ ഈ സമയത്ത് അന്തരംഗമായിട്ടും അന്ധനായിരിക്കരുത്, ഇത് പുത്രിയുടെ സ്ഥാനമാണ് പാഞ്ചാലിക്ക് ദ്രൗപദിക്ക് എണീറ്റ് സഹായിക്കൂ എന്ന് പറഞ്ഞു. ധൃതരാഷ്ട്ര ഒന്നും ചെയ്തില്ല, ഇണ്ടാതെ മകന്റെ അടുത്തുള്ള അന്ധമായ സ്നേഹം കാരണം ഭീഷ്മ പിതാവ് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിനെ കൈകൊണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിംഹാസനത്തിനെ കൈകൊണ്ട് ഇങ്ങനെ മൗണ്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തിൽ. പക്ഷെ എണീക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിന്ന ചെന്നു അവൾ ദ്രൗപദി ചെന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ അടുത്ത് പറഞ്ഞു, യാചിക്കാൻ തുടങ്ങി. മഹാരാജ എന്റെ ഭർത്താവാണ്, അങ്ങ് ധർമ്മിഷ്ഠനാണ്, അങ്ങ് വന്നിട്ട് എല്ലാരും സെറ്റിൽ ആയോ? ഇപ്പോൾ എവരിബഡി സെറ്റിൽ, മൈൻഡ് സെറ്റിൽ, പ്രാണായാമം എന്തെങ്കിലും ചെയ്യണോ? നോ പ്രോബ്ലം. സോ ദ്രൗപദി വന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കി അഭ്യർത്ഥിക്കാൻ, അന്ന് ധർമ്മരാജൻ ധർമ്മപുത്രനാണ് യുധിഷ്ഠിര ചക്രവർത്തി, പാണ്ഡവരിൽ മൂത്തത്. യുധിഷ്ഠിര ചക്രവർത്തി ലൈഫ് ടൈമില് ഒരു കള്ളവും പറയാത്തത് കൊണ്ട്, ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനവും അദ്ദേഹം ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ രഥം ഭൂമിയിലിരുന്ന 6 ഇഞ്ച് ഉയരെ പോകത്തുള്ളൂ. യുധിഷ്ഠിര മഹാരാജാവിന്റെ രഥം ഭൂമിയിൽ സ്പർശിച്ചിട്ടേയില്ല, ധർമ്മിഷ്ഠനായിട്ടുണ്ട്. ദ്രൗപദി യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കി അഭ്യർത്ഥിക്കാൻ, അങ്ങ് ധർമ്മപുത്രനാണ്, യമരാജന്റെ മകനാണ്, ധർമ്മിഷ്ഠനാണ്, അങ്ങ് കാണുന്നില്ലേ സ്വന്തം പത്നിയെ ഇങ്ങനെ മറ്റൊരാൾ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്? യുധിഷ്ഠിര മഹാരാജാവ് മിണ്ടുന്നു, അർജുനനെ നോക്കി ഉറക്കെ വിളിച്ചു, ഉരമ്പ് കൊണ്ട് നീ ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കും, ഭൂമിയിൽ നിന്ന് ഗംഗയെ ഉത്ഭവിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, നീയും ഒന്നും ചെയ്യുന്നില്ലേ? അർജുനനും ഒന്നും ചെയ്യുന്നില്ല. അവസാനം ഭീമനെ നോക്കി പറയും, എത്ര ദിവസം തിന്നാൻ ഉണ്ടാക്കി കൊടുത്തു, ആ നന്ദിയെങ്കിലും നീ കാണിച്ചൂടെ? ഭീമനും ഒന്നും മിണ്ടുന്നില്ല. അവസാനം രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് പാഞ്ചാലി കൃഷ്ണ കേശവ പാഹി പാഹി എന്ന് ഉറക്കെ വിളിച്ചിട്ട് കൃഷ്ണനും വരുന്നില്ല. പിന്നെ കൊറേ സമയത്തിന് ശേഷം ഭഗവാൻ സാരി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോ ഈ സാരി ദുശാസനൻ വലിച്ച് 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 അതൊരു വലിയ കൂമ്പാരം പോലെ ആയി അവസാനം ദുശാസനൻ ബോധക്ഷയമുണ്ടായി ഭൂമിയിൽ വീഴുകയാ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ പറയുന്നു, പണ്ടൊരിക്കൽ രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് പലരും വന്ന് ശ്രീകൃഷ്ണ ഭഗവാന് പല സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു. ചിലർ വാള് കൊടുത്തു, ചിലർ പരിചയം കൊടുത്തു, ചിലർ സ്വർണം കൊടുത്തു, ധാന്യം കൊടുത്തു, നവരത്നങ്ങൾ, വസ്ത്രങ്ങൾ, അലങ്കാരം, ഭൂഷണം, എന്തെല്ലാമോ കൊടുത്തു. ദേവേന്ദ്രനും ആ സദസ്സിൽ വന്നിട്ട് ഒരു സ്വർണ്ണ വാളിനെ കൃഷ്ണന് ഭഗവാന് സമ്മാനമായിട്ട് കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ സ്വർണ്ണ വാൾ എടുത്ത സമയത്ത് കയ്യില് വിരൽ മുറിഞ്ഞുപോയി കൃഷ്ണന്റെ. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന് മൊത്തം 16,108 ഭാര്യമാരാണ്. ചിലര് വൈദ്യനെ അന്വേഷിച്ച് ഓടി, ചിലര് മരുന്ന് കൊണ്ടുവരാനോടി, ചിലർ അങ്ങോട്ട് ഓടി, ചിലർ വെറുതെ ഓടി. അടുത്ത് നിന്ന ദ്രൗപദി തന്റെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം കീറിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരലിനെ കെട്ടിക്കൊടുത്തു. കൃഷ്ണനും പറഞ്ഞു, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ നന്ദിയായിട്ട് ആ ഒരു ചെറിയ കഷ്ണം സാരിക്ക് വേണ്ടിയിട്ട കൃഷ്ണൻ പിന്നീട് കിലോമീറ്ററുകളോളം നീളമുള്ള സാരി കൊടുത്തത്. ഒരു സാരിക്ക് എത്രയാ നീളം? 5 മീറ്റർ 6 മീറ്റർ ഓക്കെ 5 or 6 ഓക്കെ 5. ആ ഒരു 5 മീറ്റർ സാരി മുഴുവനും പോലും ദ്രൗപദിക്ക് കൊടുത്തില്ല. എത്രയാ കൊടുത്തത്? ഒരു ചെറിയ കഷ്ണം അത് കീറിക്കൊടുത്തതിന് നന്ദിയായിട്ട് കിലോമീറ്ററുകളോളം നീളമുള്ള സാരി കൊടുത്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ 2 പഴം കൊണ്ടുവന്നവർക്ക് എന്തൊക്കെ കിട്ടും? കിലോ കണക്കില് ട്രക്ക് കണക്കില് വീട്ടിൽ പഴം കിട്ടും. അപ്പോ ഏ താമം, എത്ര പേര് പഴം കൊണ്ടുവന്നു? ഓക്കെ, വീട്ടില് സ്ഥലം ഉണ്ടല്ലോ സ്റ്റോർ ചെയ്യാൻ, കുറെ പഴം കിട്ടിയാൽ. അപ്പോ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാണ്, യേ യഥാമാം പ്രപദ്യന്തേ താം സതൈവ ഭജാമ്യഹം. ഒരു ഭക്തൻ എന്നെ ഏത് രീതിയിൽ ശരണം പ്രാപിക്കുന്നുവോ ഞാൻ അതേ രീതിയിൽ പ്രതികരിക്കുന്ന കൃഷ്ണൻ പറയും. അങ്ങനെ ദ്രൗപദിക്ക് അത്രയും ഗിഫ്റ്റ് കിട്ടി. പിന്നീട് കുറേ കാലത്തിന് ശേഷം ദ്രൗപദി കൃഷ്ണനെ കാണാനിടയായി. അപ്പൊ ദ്രൗപദി ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, ഞാൻ കുറേ നേരം കേശവ 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 പാഹി പാഹി എന്ന് നില വിളിച്ചോണ്ടിരുന്നല്ലോ, കൃഷ്ണൻ എന്താ നേരത്തെ വന്ന് സഹായിക്കാത്ത, കൊറേ എന്നെ കഷ്ടപ്പെടുത്തി കരയിച്ചിട്ട് അവസാനമല്ലേ വന്ന് സഹായിച്ചത്. അപ്പൊ കൃഷ്ണനും പറഞ്ഞു, നീ ആദ്യമേ രണ്ടു കൈയും തൂക്കി എന്നെ വിളിച്ചില്ലല്ലോ, സാരിയും പിടിച്ചോണ്ടല്ലേ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചത്, എന്ന് വെച്ചാൽ നീ പൂർണമായ ശരണാഗതി പ്രാപിച്ചില്ല, നിന്റെ കഴിവിലും നിന്റെ ഭർത്താക്കന്മാരുടെ കഴിവിലും നീ വിശ്വസിച്ചോണ്ടിരുന്നു, എന്നെ പൂർണമായ ശരണം പ്രാപിച്ചില്ല, കുറേ കഴിഞ്ഞിട്ടാ നീ സാരിയെല്ലാം വിട്ടിട്ട് രണ്ട് കൈയും ഉയർത്തി കൃഷ്ണ കേശവ പാഹി പാഹി എന്ന് ഉറക്കെ വിളിച്ചത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി. അപ്പോ ശാസ്ത്രത്തിൽ പറയുന്നത്, ഈ രണ്ട് കൈയും ഉയർത്തി നമ്മൾ ചെയ്യുന്ന ഈ ഒരു നമസ്കാരം ശരണാഗതിയുടെ ഒരു സിംബോളിഫിക്കേഷനാണ്. ഇപ്പൊ മൂന്ന് തരത്തിലുള്ള നമസ്കാരങ്ങളുണ്ട്. ഒന്ന് പഞ്ചാംഗ നമസ്കാരം, രണ്ടാമത്തത് സാഷ്ടാംഗ നമസ്കാരം, മൂന്നാമത്തത് ശരണാഗതി, രണ്ട് കൈയും ഉയർത്തി ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാം ബുദ്ധിമുട്ടില്ലെങ്കിൽ. റെഡി? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഉറങ്ങി പോവാം, ഇടയ്ക്കിടയ്ക്ക് ഒരു എക്സസൈസ് ഒക്കെ വേണം. അപ്പൊ ശ്രീമദ് ഭാഗവതം
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ
രണ്ടാമത്തെ സ്കന്ധവും ശ്രീമദ് ഭാഗവത്തിന്റെ മൂന്നാമത്തെ സ്കന്ധവുമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിൽ മത്സ്യപൂർമ വരാഹാവതാരങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് മത്സ്യാവതാരം. ബൈബിൾ വായിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോ ചിലപ്പോ ഒരു കഥ വരാറുണ്ട്, ബൈബിളില് നോവാസ് ആർക്ക് ഷിപ്പ് എന്നൊരു കഥയുണ്ട്. അതായത് എല്ലാരും കേട്ടിട്ടുള്ള കഥയായിരിക്കും, നോവ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം വന്ന് പറയും ഭൂമി നശിച്ചു പോകും, നീ എല്ലാ ജീവികളെയും തോണിയിൽ കയറ്റി കൊണ്ടുപോകും. ആ കഥ കേട്ടിട്ടുണ്ടോ ബൈബിളില്? അത് യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതത്തിലുള്ള ഒരു കഥയാണ്. പിന്നീട് മറ്റ് എല്ലാ ലോക ഗ്രന്ഥങ്ങളിലും അത് പകർത്തെടുക്കപ്പെട്ടു. അതിന്റെ ഒറിജിനൽ വേര് എവിടെയാ ഉള്ളത്? ശ്രീമദ് ഭാഗവതം. പണ്ട് സത്യവ്രത എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു, മഹാരാജ സത്യവ്രത. അദ്ദേഹം സത്യസന്ധനാണ്, ലൈഫില് കള്ളം പറഞ്ഞിട്ടില്ല, ധർമ്മിഷ്ഠനാണ്, നാശം വരുത്താനോ മറ്റുള്ളവർക്ക് ദോഷം വരാനോ ഒന്നുമേ ചെയ്തിട്ടില്ല. പക്ഷേ ഭൂമിയിൽ പാപകർമ്മങ്ങൾ ഇങ്ങനെ ക്രമേണ കൂടിക്കൊണ്ടേയിരുന്നു. ഇതിനെ ശാസ്ത്രം പറയുന്നത് ഉഗ്രകർമ്മ എന്നാണ്. ഉദാഹരണമായിട്ട് ഈ സുനാമി വരുന്നു, ഭൂമി കുലുക്കം വരുന്നു, ഇങ്ങനെ പല നാശരഹിതമായ കാര്യങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 100 പേര് മരിച്ചാൽ അതിൽ ചിലപ്പം 90 പേര് പാപികളായിരിക്കും, 10 പേര് ചിലപ്പം നല്ല ആൾക്കാരായിരിക്കും, അവരും കൂടെ അതിൽപ്പെട്ട് മരിക്കും. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് ഉഗ്രകർമ്മ എന്നാണ്. ഒരു സ്ഥലത്തില് ഭൂരിപക്ഷം ആൾക്കാർ പാപികളായി മാറുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരും ആ പാപകർമ്മങ്ങളില് ചെന്ന് പെടേണ്ടി വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രഭുജി അതൊക്കെ പിന്നെ ചെയ്യല്ലോ, ഡിസ്റ്റർബിങ്. സോ പാപകർമ്മ. അപ്പോ സത്യവ്രത മഹാരാജ ഇത്രയും ധർമ്മിഷ്ഠനും പെർഫെക്റ്റ് ആയിട്ടുള്ള രാജാവായി ഇരുന്നത് കൊണ്ട് ഭഗവാൻ സത്യവ്രത മഹാരാജാവിന്റെ മുമ്പേ പ്രത്യക്ഷമായി പറഞ്ഞു, ഇനി കുറച്ച് സമയത്ത് കുറച്ച് കാലത്തിനകം പ്രളയം ഉണ്ടാവും. ഭൂമിയിൽ പ്രളയം ഉണ്ടാകാൻ പോകുന്നത്, നാശം ഉണ്ടാകാൻ പോകുന്നത് വെള്ളം കൊണ്ടാണ്. വളരെ സിമ്പിളാണ്. സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ എർത്തില് 71% വെള്ളവും 29% മാത്രമേ ലാൻഡ് ഉള്ളൂ. എന്താ സംഭവിക്കുക? ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ എല്ലാരും പറയല്ലേ, എന്താ സംഭവിക്കുന്നു? ഈ കടല് പൊങ്ങിക്കൊണ്ടേയിരിക്കും, പർവ്വതങ്ങളിലുള്ള മേലെ ഉള്ള ഗ്ലേഷ്യേഴ്സ് മെൽറ്റായിക്കൊണ്ടേയിരിക്കും. മേലെ നിന്നും വെള്ളം വരും, താഴെ നിന്നും വെള്ളം വരും, അവസാനം എന്ത് സംഭവിക്കും? ഈ 29% ഓഫ് ലാൻഡ് കാലി. നമ്മള് ബുർജ് ദുബായിൽ മേലെ ഇരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല, താഴെ ഇറങ്ങാൻ പറ്റില്ല. സോ ദ ഹോൾ തിങ് വിൽ ഗോ ഇൻ വാട്ടർ. അപ്പൊ പ്രളയം, ഭഗവാൻ ഭൂമിയെ ശുദ്ധീകരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? അമ്പലങ്ങൾ തീ പിടിക്കുക. തിരുവല്ലത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ അവിടെ ഒരിക്കൽ? ശ്രീവല്ലഭ ക്ഷേത്രം തീ പിടിച്ചു. തിരുവല്ലം ഭാഗത്തിൽ നിന്ന് ഒരാളോ അവിടെ? രണ്ടുപേരും. ശ്രീവല്ലഭ ക്ഷേത്രം അവിടെ തീ പിടിച്ചു. പണ്ടൊരിക്കൽ ഗുരുവായൂർ ക്ഷേത്രം തീ പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ അവിടെ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തിലും ഉള്ളവർ ഒത്തിരി ഒത്തിരി പാപകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ആ ക്ഷേത്രം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാ തീ പിടിക്കുന്നത്. തീയിലിട്ട് കഴിഞ്ഞാൽ മെറ്റൽസ് പ്യൂരിഫൈ ആവും അല്ലെ? ഏത് ലോഹം കൊണ്ടുപോയി അഗ്നിയിലിട്ടാലും അത് ശുദ്ധീകരിക്കപ്പെടും. അതേപോലെ ക്ഷേത്രങ്ങളും ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് തീ പിടിക്കും, കാരണം അവിടെ ഉള്ള പാപകർമ്മങ്ങളെ കത്തിക്കാൻ. അതേപോലെ ഓരോ ഒരുപാട് യുഗങ്ങൾക്ക് ശേഷം ഭഗവാനും ഭൂമിയെ എടുത്ത് ഒരു വാട്ടർ വാഷിംഗ് ചെയ്യും. നമ്മളെ കാറൊക്കെ വാട്ടർ വാഷ് ചെയ്യുന്ന പോലെ, അതാണ് പ്രളയം. കംപ്ലീറ്റ് അഴുക്കും പോകും, മൊത്തത്തില് അത് ക്ലീൻ ചെയ്യും. അപ്പൊ സത്യവ്രത മഹാരാജാവിന്റെ അടുത്ത് ഭഗവാൻ വന്ന് പറഞ്ഞു, ഇനി ചെറിയ കാലത്തിനിടയ്ക്ക് കുറച്ച് സമയത്തിനകം ഈ ഭൂമിയിൽ പ്രളയം ഉണ്ടാവും, അതുകൊണ്ട് ഓരോ സ്പീഷ്യസിലും ഒരു പേർ, എല്ലാ ജീവരാശിയിലും മൊത്തം 84 ലക്ഷം വെറൈറ്റീസ് ഈ ഭൂമിയിൽ ഉണ്ട്. ജലജ നവലക്ഷാണി സ്ഥാവരാണി ലക്ഷവിംശതി കൃമയാ രുദ്രശങ്കരഹ. ഭൂമിയിലടിയിൽ 11 ലക്ഷം ചെടികൊടികൾ, 1 ലക്ഷം കൃമികൾ, 11,000, ഇങ്ങനെ മൊത്തം 84 ലക്ഷമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മല തീച്ചെന്ന് ചെരുപ്പ് മോഷ്ടിച്ച എന്തായിട്ട് ജനിക്കേണ്ടി വരും? ചെമ്മരിയാടായിട്ട് ജനിക്കേണ്ടി. ശരി, പത്ത് പേരായിട്ട് നമ്മൾ ഒരു കല്യാണത്തിനോ പാർട്ടിക്കോ പോയി, അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ ഓടിച്ചെന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് വന്നു. അയാൾക്ക് ഒരു ജന്മം പെരിച്ചാഴിയായിട്ട് ജനിക്കാൻ. പിന്നെ ലൈഫ് ലോങ്, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ആശ്രമത്തിന്റെ തൊട്ടടുത്ത് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ 80-85 ഒക്കെ ആയി, ഈ ഡെത്ത് ബെഡിലാണ്. അപ്പൊ ചെറുമക്കളൊക്കെ പല ഭാഗത്തിരുന്ന് വന്നു. അമ്മൂമ്മ എടുത്ത് ചോദിച്ചു, അമ്മ എന്തെങ്കിലും അവസാന ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മക്കളെ ഇനി കുറച്ച് കഞ്ഞിയും കപ്പയും മീനും കിട്ടിയാ കൊള്ളാന്ന് പറഞ്ഞു. 85-year-old വുമൺ അവസാന ഒരു മരണശേഷിയിലിരിക്കാണ്. അവരുടെ ആഗ്രഹം എന്താണ്? കുറച്ച് മീൻ കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം. കേരളത്തിൽ ഈ മീനിനെ ഒഴിവാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പണ്ട് ഒരു തിരുമേനിയുടെ വീട്ടിൽ ഒരു മീൻപിടുത്തക്കാരനാണ്. അയാള് കടലിലിരുന്ന് മീനെല്ലാം പിടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് രാത്രിയായി, വീട്ടിൽ പോവാൻ പറ്റില്ല. അപ്പൊ തിരുമേനിയുടെ മുറ്റത്ത് വന്ന് പറഞ്ഞു, തിരുമേനി ഒരു രാത്രി ഞാൻ ഇവിടെ വിശ്രമിച്ചോട്ടെ, രാവിലെ ഞാൻ പൊക്കോളാന്ന്. തിരുമേനി പറഞ്ഞു, ഷോ നിന്നെയോ, നിന്നെ എങ്ങനെ കിടത്തും? ശരി, ഒരു കാര്യം ചെയ്, നീ നിന്റെ വലയും തോട്ടിയും എല്ലാം മതിന്റെ അപ്പുറത്ത് വെച്ചിട്ട് നീ മാത്രം വന്ന് കിടന്നു. ആ മീൻ പിടിക്കുന്നവൻ തിരുമേനിയുടെ മുറ്റത്ത് വന്ന് കിടന്നു. രാത്രി ആയപ്പോ തിരുമേനി എണീറ്റ് നോക്കിയപ്പോ ഇവൻ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഉറങ്ങുന്നില്ല. തിരുമേനി ചോദിച്ചു, എന്താ ഇവിടെ ഭയങ്കര കൊതുകടിയാണോ, എന്താ നീ ഉറങ്ങാത്ത? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ആ വലയുടെ മണം അടിച്ചാലേ ഉറക്കം വരുന്നു. അപ്പോ നമ്മളെ കേരളീയർക്ക് ചിലത് അങ്ങനെ ഹാബിച്വേറ്റഡ് ആയിപ്പോയി, ചിലതൊന്നും മാറ്റാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോയി. പജലജാ നവലക്ഷാനി, മരണസമയത്തിൽ മീൻ കഴിക്കുന്നതിനെയാണ് ഒരുത്തൻ ചിന്തിച്ച് മരിക്കുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ പൊന്മാനായി പോകും. കിങ്ഫിഷർ ഈ വെള്ളത്തിന്റെ മേലെ പറന്നുകൊണ്ടിരിക്കും, ഏതെങ്കിലും ഒരു മീൻ തല കാണിച്ചാൽ മതി എടുത്തോളൂ. അപ്പോ മരണസമയത്തിൽ എന്താണോ ഒരു വ്യക്തിയുടെ ബോധം, അടുത്ത ജന്മത്തിൽ അവൻ അതായിത്തീരും. യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തമേ വൈത്തി കൗന്തേയ. അർജുന, മരിക്കുന്ന സമയത്തിൽ ഒരാൾ എന്തിനെയാണോ ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നത്, അടുത്ത ജന്മത്തിൽ അവൻ അതായിത്തീരുന്ന. അപ്പൊ മരണവേളയിൽ മീൻ തിന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പൊന്മാനായി. ഇങ്ങനെ ദൈവത്തിന്റെ ഷോറൂമില് 84 ലക്ഷം ഡ്രസ്സ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരുത്തനെ ഒരാൾ അടിച്ചോണ്ടിരിക്കുക, കണ്ടിട്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് കാണാതെ പോയ അടുത്ത ജന്മത്തിൽ കണ്ണട ഇടേണ്ടി വരും, കാഴ്ച അല്പം കുറെ. ഇങ്ങനെ 84 lakhs ഓഫ് ഡ്രസ് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഷോറൂമിൽ വെച്ചിരിക്കുക. ഓരോരുത്തരുടെ പാപപുണ്യം അനുസരിച്ച്, ഇപ്പൊ നമ്മൾ വലിയ ഒരു ഷോറൂമിൽ ഡ്രസ്സ് മേടിക്കാൻ പോയി, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഡ്രസ്സ് മേടിക്കുക, എന്ത് ബേസിസിലായിരിക്കും നമ്മൾ ഡ്രസ് മേടിക്കുക ഷോറൂമിൽ നിന്ന്? ശരീരത്തിന്റെ സൈസ് അനുസരിച്ചാണോ? കുറച്ചും കൂടെ പോക്കറ്റില് ഭംഗി നോക്കും, പോക്കറ്റില് കാശ് ഉള്ളത് വെച്ചല്ലേ അല്ലേ? കാശ് കുറവായിട്ടിരുന്നതിന് വലിയ കോസ്റ്റ്ലി ആയിട്ട് മേടിക്കാൻ പറ്റുമോ? എത്ര പോക്കറ്റിൽ കാശുണ്ടോ അതനുസരിച്ച് നമ്മൾ ഡ്രസ് മേടിക്കും. കുറെ കാശുണ്ടെങ്കിൽ 2 സെറ്റൊക്കെ മേടിക്കും അല്ലേ? അതേപോലെ മരണവേളയിൽ ഇങ്ങനെ 84 ലക്ഷം ശരീരങ്ങളെ ഇങ്ങനെ ദൈവം തൂക്കി വെച്ചിരിക്കുക. അപ്പൊ ഒരുത്തന്റെ പാപപുണ്യം അനുസരിച്ച് അടുത്ത ജന്മത്തിൽ ഡ്രസ്സ് കിട്ടും. പട്ടിയുടെ ആയിരിക്കും, ചിലപ്പോ പൂച്ചയുടെ ആയിരിക്കും, ചിലപ്പോ മനുഷ്യന്റെ ആയിരിക്കും, ചിലപ്പോ ആണ് പെണ്ണ് ചെടികൊടികൾ മരം എന്ത് വേണമെങ്കിലും. ആരാ മരമായിട്ട് ജനിക്കുന്നത്? നാണവും മാനവും മറയ്ക്കാൻ വസ്ത്രം നേരെ ധരിക്കാത്തവരാ മരങ്ങളായി ജനിക്കുന്നത്. ഉദാഹരണമായിട്ട് ശ്രീമദ് ഭാഗവതത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരലിനെ വലിച്ചോണ്ട് 2 മരങ്ങളുടെ ഇടയിൽ കയറി മരത്തിനെ പിഴുതിട്ട കഥ അറിയാം അല്ലേ? അറിയല്ലേ? വെരി ഗുഡ്. ആരാണ് ആ 2 മരം? അതറിയില്ല. കുബേരന് 2 മക്കളും ഉണ്ടായത്, നലകുബേര മണിഗ്രീവ എന്നാണ് പേര്. ആ കുബേരന്റെ മക്കളാണ്. ആവശ്യത്തിനധികം പണം, മനസ്സിലായില്ലേ? സുർദാസ് ഒരിക്കലും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, ദൈവം എല്ലാവരുടെ ആവശ്യത്തിനും നൽകിയിട്ടുണ്ട്, പക്ഷെ ആരുടെയും ആർത്തിക്ക് ഒന്നും തന്നിട്ടില്ല. ഗോഡ് ഹാസ് സപ്ലൈഡ് ഫോർ യുവർ നീഡ്, നോട്ട് ഫോർ യുവർ ഗ്രീഡ്. ആവശ്യത്തിന് തന്നിട്ടുണ്ട്. ആവശ്യത്തിന് അധികം സുഖ സൗകര്യങ്ങളും പണം ഉണ്ടായ ആൾക്കാർക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അപ്പൊ ഈ 2 പേര് കുബേരന്റെ മക്കള് വസ്ത്രം ഒന്നും ഇടാതെ നഗ്നരായി അപ്സരസുമാരോട് ഒത്ത് തടാകത്തിൽ കളിച്ചോണ്ടിരിക്കുകയും ആ സമയത്ത് ശിവനും ഉമയും പാർവതിയും കാളപ്പുറത്ത് പോവുകയും അവരെ പുറകെ നാരദ മഹർഷി പോവുകയും ചെയ്യും. നാരദ മഹർഷി ചെന്നിട്ട് പറഞ്ഞു, എടാ ഇത്രയും ഉയർന്ന സജ്ജനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയാണോ ഇരിക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ ഒന്ന് പ്രായത്തിൽ കൂടിയ ആൾക്കാർ വരുന്ന സമയത്ത് കാലിന്റെ മേലെ കാലൊക്കെ നാട്ടിയൊക്കെ ഇരിക്കോ? ചെറിയ റെസ്പെക്ട് ഒക്കെ കാണിക്കും. മഹാദേവൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണോ ഇരിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഈ രണ്ടുപേരും നാരദ മഹർഷി എടുത്ത് ധിക്കാരത്തോട് ഉത്തരം പറഞ്ഞു. പൈസ ഉള്ളതുകൊണ്ട് അനാവശ്യമായ ഭക്ഷണം. അപ്പൊ നാരദ മഹർഷി അവര് രണ്ടുപേരെയും മരങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു. കാരണം മരത്തിന് പ്രകൃതി ബാർക്ക് എന്നൊരു ഡ്രസ്സ് തന്നിരിക്കുകയാണ്. ഈ മരം എന്ത് ചെയ്യും? ഈ ഡ്രസ്സിനെ കളഞ്ഞുകൊണ്ടിരിക്കും. മരത്തിന് ഒരിക്കലും ഡ്രസ്സ് വേണ്ട. ബാർക്ക് വളരും, അതിനെ വീണ്ടും കളയും, ഉരി ഉരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും, അതിന് ഡ്രസ്സേ വേണ്ട. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി സിനിമയിലും നാടകത്തൊക്കെ അഭിനയിക്കുന്നവർ അടുത്ത ജന്മത്തിൽ എന്താവും? എല്ലാരും ബോംബെയിൽ ഒരു മരമായിട്ടുണ്ട്. അപ്പൊ നാണവും മാനവും മറയ്ക്കാൻ വസ്ത്രം ധരിക്കാത്തവർ മരങ്ങളായി പോവും, തക്ക സമയത്തിൽ സത്യം പറയാത്തവർ അടുത്ത ജന്മത്തിൽ തത്തകളായി മാറും. ഇങ്ങനെ 84 ലക്ഷം ഉണ്ട്. തൃശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ ഇരിഞ്ഞാലക്കുടയിൽ പ്രസിദ്ധമായ കൂടൽ മാണിക്യം ക്ഷേത്രമുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മതിലിൽ ഞാൻ പറഞ്ഞതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് എന്റെ അടുത്ത് ദേഷ്യം തോന്നുന്നുണ്ട്, ഇതെല്ലാം അവിടെ ഉള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ദൈവത്തിന്റെ സാമ്രാജ്യത്തിൽ 84 ലക്ഷം വസ്ത്രങ്ങളുണ്ട്. ഓരോരുത്തരുടെ പാപപുണ്യം അനുസരിച്ച് അവർക്ക് അടുത്ത ജന്മത്തിൽ ആ വസ്ത്രം കിട്ടും. അപ്പൊ അടുത്ത ജന്മത്തിൽ എന്താകണം എന്ന് ആരാ തീരുമാനിക്കണേ? നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ നല്ല ഒരു ഗതി ഉണ്ടാവും. അങ്ങനെ സത്യവ്രത മഹാരാജാവിന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, പ്രളയം ഉണ്ടാകാൻ പോകുന്നു, ഓരോ ജീവജാലങ്ങളിലും ഓരോ പേരെടുത്ത് തോണിയിൽ കയറ്റാൻ പറഞ്ഞു. അദ്ദേഹം ആ തോണിയെ കയറ്റി, ഭൂമിയിൽ പ്രളയം ഉണ്ടായി. എവിടെ നോക്കിയാലും വെള്ളം. ഒരു ദിവസം രണ്ടു ദിവസമല്ല, 100 ദേവവർഷം 100 celestial years എവിടെ നോക്കിയാലും വെള്ളം. ആ സമയത്ത് സത്യവ്രത മഹാരാജാ തപ്പണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്വർണ്ണ മീൻ കിട്ടി. അത് പറഞ്ഞു, എന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിൽ ഇട്ടേക്കും. അദ്ദേഹം ആ മീനിനെ ഒരു ചെറിയ ബോട്ടിൽ നിർത്തി, പെട്ടെന്ന് വളർന്നു, കിണറ്റിലിട്ടു, തടാകത്തിലിട്ടു, വീണ്ടും അതിനെ സമുദ്രത്തിലിട്ടു. അത് ഭയാനകമായ രൂപമായി വിസ്തരിച്ചുകൊണ്ട് ആ മീൻ ഈ തോണിയെ വലിച്ചോണ്ട് പോയി. ആ സമയത്ത് സത്യവ്രത മഹാരാജാവിനും മത്സ്യമൂർത്തിക്കും ഉണ്ടായ സംവാദമാണ് പിന്നീട് മത്സ്യപുരാണമായിട്ട് അറിയപ്പെട്ടത്. അപ്പൊ മത്സ്യവതാരം ഭൂമിയിൽ ആ സത്യസന്ധനായ രാജാവിനെ രക്ഷിക്കാനായിട്ടാണ് മത്സ്യവതാരം ഭഗവാൻ എടുത്തത്. ആ രാജാവിന്റെ പേര് സത്യവ്രത മഹർഷി, സത്യവ്രത രാജ മഹാരാജ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ. ഇപ്പോ ഭഗവാൻ 3 കാരണങ്ങൾക്കാ വീണ്ടും വീണ്ടും അവതരിക്കുക എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എന്താ ശ്ലോകം? പരിത്രാണായ സാധൂനാം, വിനാശായ ചതുഷ്കൃതാം, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 3 കാരണങ്ങൾക്കാ ദൈവം വീണ്ടും വീണ്ടും ജനിക്കുന്നത്. പരിത്രാണായ സാധൂനാം, സാധുക്കളെ സംരക്ഷിക്കാൻ. വിനാശായ ചതുഷ്കൃതാം, ദുഷ്കൃതി ചെയ്യുന്നവരെ നശിപ്പിക്കാൻ. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ. ഈ 3 കാരണങ്ങൾക്കാ സംഭവാമി യുഗേ യുഗേ, ദൈവം വീണ്ടും വീണ്ടും അവതരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സാധുക്കളോ സജ്ജനങ്ങളോ ആവുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. അപ്പൊ എത്ര പേര് താല്പര്യമുണ്ട് സജ്ജനമാവാൻ? എല്ലാവർക്കും താല്പര്യമുണ്ട്. ഭയങ്കര രസമാണ്. കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, സമോ അഹം സർവഭൂതേഷു, അർജുന ഞാൻ എല്ലാവർക്കും ഒരുപോലെയാ, തുല്യനാണ് ഞാൻ. നമേ ദ്വേഷ്യോ, എനിക്ക് ആരെടുത്ത് ദേഷ്യവും ഇല്ല. അസ്തി നപ്രിയ, എനിക്ക് ആരെടുത്ത് സ്നേഹവും ഇല്ല. ഞാൻ എല്ലാവർക്കും ഒരുപോലെ എന്നാ കൃഷ്ണൻ പറയുന്നത്. എല്ലാവർക്കും ഞാൻ ഒരുപോലെയാ, ആരെടുത്ത് സ്നേഹവും ഇല്ല, ആരെടുത്ത് ദേഷ്യവും ഇല്ല. 3-ാമത്തെ വരിയിൽ കൃഷ്ണൻ പറയുന്നു, ഏ ഭജന്തി തു മാം ഭക്ത്യ, ആരെങ്കിലും മേശയുടെ അടിയിൽ കൂടെ 5 രൂപ തന്നു കഴിഞ്ഞാൽ, മൈ തേ തേഷു ചാപ്യഹം, അയാളെ പ്രത്യേകം നോക്കിക്കോളാം. ആദ്യം എന്താ പറഞ്ഞേ? സമൂഹം സർവഭൂതേഷു എല്ലാവർക്കും ഞാൻ ഈക്വൽ ആണ്. നമ്മെ ദ്വേഷവും എനിക്ക് ആരടുത്ത് ദേഷ്യവും ഇല്ല. അസ്തിന പ്രിയ, ആരടുത്ത് സ്നേഹവും ഇല്ല. ഏ ഭജന്തി തു മാം ഭക്തി, ആരെങ്കിലും എന്നെ ഭജിച്ചാ അവരെ പ്രത്യേകം നോക്കിക്കോളാം. അപ്പൊ ഭഗവാനെ വിശ്വസിക്കാമോ? ഇപ്പോ ഒരിക്കൽ മഹാഭാരത യുദ്ധം നടന്നിട്ട് അത് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മളിപ്പോ മത്സ്യാവതാരം വായിച്ചു. അപ്പൊ മത്സ്യാവതാരത്തിന്റെ സ്തുതികൾ എല്ലാവരും കൂടെ ഏറ്റു പറയുക. യഥാർത്ഥത്തിൽ നാട്ടില് ഏറ്റു പറഞ്ഞ് പൂ സമർപ്പിക്കലാണ്. അപ്പൊ ആരെങ്കിലും ഒരാള് മന്ത്രത്തിന് ശേഷം കുറച്ച് പൂക്കൾ അവിടെ സമർപ്പിച്ചാണ് ആരെങ്കിലും. പ്രളയ പയോദീ ജലേ ധൃതവാൻ അസിവേദം വിഹിത്ര വഹിത്ര ചരിത്രമകേദം കേശവ ധൃത മീനശരീര ജയ ജഗദീശ ഹരേ. പ്രളയ പയോധി ജലേ ധൃതവാനസി വേദം ചരിതം മകേദം കേശവദൃതാമീന ശരീര ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. പ്രളയ പയോധി ജലേ ധൃതവാനസി വേദം കേശവദൃതാമീന ശരീര ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. കേശവദൃതാമീന ശരീര ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ. കേശവ ശ്ലോകം ഭഗവാൻ എങ്ങനെ ഭക്തന്മാരെ രഹസ്യമായി രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 18 ദിവസം അഘോരമായിട്ടുള്ള യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. 10 ദിവസം കഴിഞ്ഞു എന്നിട്ടും പാണ്ഡവരെ വശം ബലത്ത് തന്നെ നിൽക്കുകയാണ്, കൗരവരെ വശം താഴ്ന്നുകൊണ്ടിരിക്കുക. ദുര്യോധനന് എത്തും പിടിയുമില്ല. കാരണം ദുര്യോധനന്റെ സൈഡ് 18 അക്ഷകൗണിയും പാണ്ഡവരുടെ സൈഡ് വെറും 10 അക്ഷകൗണി മാത്രമേ ഉള്ളൂ. ദുര്യോധനന്റെ സൈഡില് 12 അതിരഥന്മാരും മഹാരഥികളും ഉണ്ട്. പാണ്ഡവരുടെ സൈഡിൽ 6 പേരേ ഉള്ളൂ. ദുര്യോധനന്റെ സൈഡില് 90 കോടി സൈന്യമുണ്ട്. പാണ്ഡവരുടെ സൈഡില് വെറും 3 കോടിയേ ഉള്ളൂ. എന്നിട്ടും ആരാ ജയിക്കേണ്ടത്? കൗരവരാണ് ജയിക്കേണ്ടത്. പക്ഷേ പാണ്ഡവരെ കൈ ഓമ്മിക്കൊണ്ടേയിരിക്ക. 10ാമത്തെ ദിവസം നിന്നിട്ടും ദുര്യോധനന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ചെന്നു നേരെ ഭീഷ്മ പിതാമഹരടുത്ത് അങ്ങ് ചോറ് ഇവിടെ കഴിക്കുമെങ്കിലും കൂറ് മറ്റുള്ള സ്ഥലത്താണ്. പാണ്ഡവരോടുത്ത് അഹൈത്തുകമായ സ്നേഹമാണ് അങ്ങേക്ക്, അതുകൊണ്ട് ആ ധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാത്തത് എന്ന് കുറെ ഒരു 10 ചീത്തയും കൂടെ വിളിച്ചു. ഭീഷ്മ പിതാമഹൻ സത്യസന്ധനും ധർമ്മിഷ്ഠനും വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം അച്ഛന് പെണ്ണന്വേഷിച്ചു പോയ വ്യക്തിയാണ്. സാധാരണ അച്ഛന്മാരാണ് മക്കൾക്ക് പെണ്ണന്വേഷിക്കുന്നത്. പക്ഷെ മകൻ അച്ഛന് പെണ്ണന്വേഷിച്ചു കൊണ്ടുപോയി. സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്റെ മകളെ തരാൻ എനിക്ക് ഒരു സങ്കടവും ഇല്ല, പക്ഷേ അവളിൽ ജനിക്കുന്ന കുട്ടി വേണം ക്ഷത്രിയൻ രാജാവാൻ, നിന്റെ മകനല്ല. എന്നാ ശരി, എന്റെ മകൻ രാജാവൂല, നിങ്ങളുടെ ചെറുമകനാവും. വാക്ക് തന്നു ഭീഷ്മർ. ഇങ്ങനെ പറഞ്ഞാ പോരാ, നീ കല്യാണമേ കഴിക്കരുത്, എന്നാലേ എനിക്ക് വിശ്വാസം വരുള്ളൂ. അപ്പോ ഭീഷ്മ പിതാമഹന്റെ യഥാർത്ഥ പേര് ദേവവൃത എന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, സൂര്യം ഭൂമി നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അഷ്ടദിക്കുകൾ സർവതും സാക്ഷിയായിട്ട് ഈ ദേവവൃതന പറയുന്നത്, ഇനി ഈ ജന്മത്തിൽ ഞാൻ വിവാഹം കഴിക്കത്തില്ല. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. അദ്ദേഹത്തിന് ഭീഷ്മ എന്ന പേര്. ഭീഷ്മ എന്ന് വെച്ചാൽ അൺബ്രേക്കബിൾ എന്നാണ്. ആ അദ്ദേഹം എടുത്ത ആ വൃതം പിന്നെ അദ്ദേഹം മുറിച്ചിട്ടേയില്ല. അത്രയും ധർമ്മിഷ്ഠന പിതാമഹർ. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഈ ദുര്യോധനൻ ചീത്ത വിളിച്ചപ്പോ പിതാമഹർ എണീറ്റ് പറഞ്ഞു, ദുര്യോധന നാളെ 11-ാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് പാണ്ഡവരിൽ ഒരാള് ഭൂമിയിൽ വീണിരിക്കും. ദുര്യോധന എന്നിട്ടും സന്തോഷമായില്ല, ആര് വീണിരിക്കുന്നു? ഭീഷ്മ പിതാമഹർ പറഞ്ഞു, അർജുനൻ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ വീണിരിക്കുമെന്ന് പറഞ്ഞു. ദുര്യോധനൻ സമാധാനമായി, ഉറപ്പാണല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ വാർത്ത പാണ്ഡവരെ വശത്തും സ്പ്രെഡായി, കൗരവരെ വശത്തും സ്പ്രെഡായി, രണ്ട് സൈഡും സ്പ്രെഡായി. ദ്രൗപദിക്ക് ഉറക്കം വരുന്നില്ല, ഒരു ഇരിപ്പ് വരുന്നില്ല. കാരണം നാളെ സന്ധ്യയാകുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരിൽ ഒരാള് മരിക്കും. കാരണം ഭീഷ്മ പിതാമഹർ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ഭയങ്കര ഒരു വിഷമായി. ഓടി അവൾ നേരെ യുധിഷ്ഠിരന്റെ അടുത്ത്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? അർജുനന്റെ അടുത്തോടി, ഭീമന്റെ അടുത്തോടി, അവസാനം ആരെയും കാണാതെ അദ്ദേഹം അവള് നേരെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് പോയി. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻക്ക് അത് ഇടക്കിടയ്ക്കൊന്നും ഉറക്കം വരാതിരിക്കാനാണ്. അപ്പോ നേരെ ഭഗവാന്റെ അടുത്ത് ഓടി ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അറിഞ്ഞില്ലേ ഭീഷ്മ പിതാമഹന്റെ പ്രതിജ്ഞ? ഭഗവാൻ പറഞ്ഞു, അതെ അറിഞ്ഞു, എന്താ ചെയ്യാ? കൃഷ്ണൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ യുദ്ധത്തിലില്ല, ആയുധമെടുത്തില്ല, ആരും കൂടെ അടിയും കൂടില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല ഭഗവാൻ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ശരി നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോ അന്ന് സന്ധ്യയായി, എല്ലാവരും അവരവരെ ടെന്റിൽ കയറി കിടന്നു. ദ്രൗപദിയെയും വിളിച്ചോണ്ട് ഭഗവാൻ നേരെ ഭീഷ്മ പിതാമഹരുടെ കൊട്ടയ്ക്ക് എത്തിച്ചു. ഭീഷ്മ ഉറങ്ങാൻ തയ്യാറായപ്പോ ഏതോ ഒരു യുവതി പെണ്ണിന്റെ പാദസരസത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത്. ടിങ് ടിങ് ടെന്റിന്റെ അടുത്ത് കേൾക്കാം. ഭീഷ്മ പിതാമഹർ ചാടി എണീറ്റു. കാരണം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് വെച്ചാൽ ജന്മനാ സ്ത്രീ സമ്പർക്കമില്ലാതെ, സ്ത്രീയെ സ്വപ്നത്തിൽ പോലും കാണാത്ത, സ്ത്രീയെ സ്പർശിക്കാത്ത, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാത്ത ഒരു വ്യക്തി, നമ്മുടെ നിത്യാനന്ദ സ്വാമിയെ പോലെ. അപ്പോ അത്രയ്ക്കും നൈഷ്ഠികനായ ഒരു ബ്രഹ്മചാരിയാണ് ആര്? ഭീഷ്മ പിതാമഹർ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ രാത്രി ഒരു സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ഉടനെ അദ്ദേഹം ചാടി എണീറ്റു. അദ്ദേഹത്തിന്റെ ടെന്റിലിരുന്ന് വെളിയിലോടി. കൃഷ്ണൻ പറഞ്ഞു വെച്ചതുപോലെ ഭീഷ്മ പിതാമഹർ അടുത്ത് വന്നുകൊണ്ട് ദ്രൗപദി അങ്ങോട്ട് കാലിൽ പോയി. ഭീഷ്മ പിതാമഹരും പറഞ്ഞു, സൗഭാഗ്യവതി ഭവാ. അത് പറഞ്ഞു തീർന്നപ്പോ കൃഷ്ണൻ ദീപന്തമായിട്ട് വന്ന് പറഞ്ഞു, വാ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞ് പോവാ. കൃഷ്ണൻ അനുഗ്രഹിച്ചില്ലേ സൗഭാഗ്യവതി, നീ നാളെ കൊല്ലാൻ പറ്റുമോ നിന്റെ ഭർത്താവിനെ? കൊല്ലാൻ പറ്റില്ല. അത് പറഞ്ഞു, വാ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു വിളിച്ചിട്ടുണ്ട്. ഭഗവാൻ എല്ലാ സ്ഥലത്തും നമ്മൾ സൂക്ഷിക്കണം, ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പോ സമൂഹം സർവഭൂതേഷു, ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ്, ദേഷ്യമില്ല, സ്നേഹം ഇതൊക്കെ വെറുതെ പറയണതാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ഭക്തനാവോ അല്ല ഭക്തനല്ലാതെ മാറിയില്ല. ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? എന്താണ് ഭക്തനായിക്കോളും. കാരണം കൃഷ്ണൻ പറയണം, അവ ഇനി വലിയ ഭാവിയായാലും ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേസമയം ദ്വാരകാപുരിയിൽ, ആരെങ്കിലും ദ്വാരകയിൽ പോയവരുണ്ടോ ഇവിടെ? അവിടെ മൃഗകുണ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കുളമുണ്ട്. അതായത് ദ്വാരകാധീ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ രുക്മിണിയുടെയും വിവാഹം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു കുളമുണ്ട്, മൃഗകുണ്ഡ്. NRGA മൃഗകുണ്ഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ കാലഘട്ടത്ത് ഒരു ചക്രവർത്തി, ധർമ്മിഷ്ഠനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു പാവം ഒരു ആള് വന്നിട്ട് ഭിക്ഷ, ഒരു ബ്രാഹ്മണൻ ഭിക്ഷ യാചിച്ചു. ചക്രവർത്തി അദ്ദേഹത്തിന് ഒരു പശുവിനെ ദാനം കൊടുത്തു. സന്ധ്യ ആയപ്പോ ഈ പശു തിരിച്ച് നേരെ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വന്നു. ഈ മൃഗങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, രാത്രിയാകുമ്പോ നേരെ വീട്ടിൽ വരും. മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട്, രാത്രിയാകുമ്പോ വീടിറങ്ങി പോകും. മനസ്സിലായത്? അപ്പോ ഈ മൃഗങ്ങൾ നേരെ വീട്ടിൽ വരും. അതുകൊണ്ടാണ് പണ്ടത്തെ മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെക്കാളും മൃഗങ്ങൾ കൊള്ളാം. പട്ടിയെ 100 ദിവസം തല്ലിയിട്ട് എന്നും പട്ടിക്ക് അടി കൊടുത്തിട്ട് 1 ദിവസം ചോറ് കൊടുത്താൽ മതി, വാലു ആട്ടിക്കൊണ്ട് നമ്മുടെ കൂടെ വരും. മനുഷ്യന് 100 ദിവസം ചോറ് കൊടുത്ത് 1 ദിവസം ചീത്ത വിളിച്ചാൽ മതി, അവൻ കടിക്കാൻ വരുന്നുണ്ട്. പാല് കൊള്ളാം മനുഷ്യനോ പട്ടിയോ? മൃഗങ്ങൾ കൊള്ളാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഈ പശുവും തിരിച്ചു നേരെ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വന്നു. അടുത്ത ദിവസം രാജാവ് അറിയാതെ അതേ പശുവിനെ പിടിച്ച് ഈ ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്തു. അറിയാതെ ചെയ്ത തെറ്റാണ്. രണ്ടാമത്തെ ബ്രാഹ്മണൻ പശുവിനെ വലിച്ചോണ്ട് പോകുന്നു. ആദ്യത്തെ ബ്രാഹ്മണൻ പശുവിനെ കാണാനില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വരിക. രണ്ട് ബ്രാഹ്മണന്മാർ തടി അടിയായി. രണ്ടു പേർക്കും അതേ പശു വേണം. രാജാവിന്റെ അടുത്ത് പറഞ്ഞു രണ്ടുപേരും അത് തന്നെ വേണം. രാജാവ് ഇനി എന്താ ചെയ്യണമെന്നറിയില്ല. നിസ്സഹായ അവസ്ഥയിൽ മാപ്പ് ക്ഷമ ചോദിച്ചു. രണ്ടുപേരും കൂടെ ചേർന്ന് ശപിച്ചു അദ്ദേഹത്തിന് ഓന്തായി പോട്ടെ. രാജാവ് നല്ലത് ചെയ്തിട്ട് അവസാനം ഭവിച്ചത് എന്താ? ഓന്തായി പോയെന്നു. എത്ര പേർക്ക് അനുഭവം ഉണ്ട്, ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തിട്ട്, അത് ചിലപ്പോ പൈസ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സഹായമായിരിക്കാം, നമ്മൾ ചെയ്തിട്ട് പിന്നീട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവൻ ശത്രുവായ അനുഭവം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? അയ്യോ ഒരുപാട് പേരോ. നമ്മൾ നല്ലതല്ലേ ചെയ്തത്, പിന്നെന്തിനാ ശത്രുവായത്? ഇതാ ഈ ഭൗതിക ലോകത്തിലുള്ള നിയമം. നല്ലത് ചെയ്താലും പലപ്പോഴും എന്തായിത്തീരും? മോശം. ഈ രാജാവ് പാവം ബ്രാഹ്മണർക്ക് പശുവിനെ ദാനം കൊടുത്തു, അടുത്ത ജന്മത്തിൽ ഓന്തായി ജനിക്കേണ്ടി വരും. പദാ കൃഷ്ണൻ പറയുന്ന ഈ പ്രകൃതിയുടെ നിയമങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതിജീവിക്കാൻ. അതുകൊണ്ട് അർജുന നീ എന്റെ ഭക്തനാവും, ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിച്ചോളാന്നാ പറയും. കംപ്ലീറ്റ് നിന്നെ രക്ഷിക്കോളാന്നാ പറയുന്നത്. ഒരിക്കൽ ഇതേപോലെ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പാണ്ഡവരെല്ലാം ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്ന സമയത്ത് ദുര്യോധനൻ അവരുടെ ടെൻറ്റിനകത്ത് പ്രവേശിച്ചു. ദുര്യോധനൻ ശത്രുവല്ലേ, ടെൻറ്റിനകത്ത് വന്നു. പാണ്ഡവർക്കൊക്കെ ഭയങ്കര അതിശയം, ദുര്യോധനൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഉടനെ തമ്മിൽ തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ ആയി. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, യുധിഷ്ഠിര സഹോദര, എനിക്ക് സഹദേവനെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കാണണം. കാരണം സഹദേവൻ ഒരു ഭയങ്കരമായ ജ്യോത്സ്യനാണ്. സഹദേവൻ ആരാ? യുധിഷ്ഠിര ദുര്യോധനന്റെ ശത്രു, ഓപ്പോസിറ്റ് പാർട്ടി. അവിടെ ചെന്ന് ചോദിക്കുക, എനിക്ക് സഹദേവനെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ, സഹദേവനെ മുറിക്കകത്ത് വിളിച്ചോണ്ട് പോയി. ദുര്യോധനൻ ചോദിച്ചു, സഹദേവ നല്ല ഒരു ദിവസം കുറിച്ച്, ആ ദിവസം ഞാൻ യുദ്ധം തുടങ്ങിയാൽ എനിക്ക് വിജയിക്കാം. ഈ സഹദേവ, പാണ്ഡവന്മാരെല്ലാം സത്യസന്ധന്മാരാണ്. സഹദേവനെ ഇരുന്ന് കറക്റ്റായിട്ട് കുറിച്ച് കൊടുത്തു, കൊടുത്തിട്ട് പറഞ്ഞു, ദുര്യോധന നീ ഈ ദിവസം തുടങ്ങി കഴിഞ്ഞാൽ യുദ്ധം വിജയിക്കുന്നു. ദുര്യോധന വലിയ സന്തോഷം, കാരണം ഇവരൊക്കെ സത്യമേ പറയുന്നു, പറ്റിക്കത്തില്ല, നമ്മളെ പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് വിശ്വസിച്ചിട്ട് നേരെ പോയി. പാണ്ഡവർ ഓടി വന്ന് ചോദിച്ചു, എന്തായിരുന്നു സഹദേവൻ ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, സഹദേവൻ ഇങ്ങനെ യുദ്ധത്തിന് നാള് കുറിക്കാണ്. അപ്പൊ അർജുനൻ ചോദിച്ചു, നീ കുറിച്ചു കൊടുത്തോ? ഓ ഞാൻ കൊടുത്തു. ആ ദിവസം തുടങ്ങി എന്താവും? ദുര്യോധനൻ വിജയിക്കും. പോയി നാശം. ഇനി എന്താ ചെയ്യ? ഇവര് തമ്മിൽ തമ്മിൽ ഡിസ്കഷൻ ആയി അവസാനം ഒരു ഉത്തരം കിട്ടാതെ വന്നപ്പോ രണ്ടിലെ 5 പേരും കൂടെ ചേർന്ന് ആരെ വിളിച്ചു? കൃഷ്ണൻ. ഓരോ സമയത്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ വന്ന് പറഞ്ഞു, ഇനിയിപ്പൊ എന്താ ചെയ്യാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഏത് നാളാ കുറിച്ചത്? സഹദേവൻ പറഞ്ഞു, അമാവാസ്യക്ക് അടുത്ത ദിവസം, കർത്തവാവിന്റെ അടുത്ത ദിവസം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ കൗരവർ ഉറപ്പായിട്ടും വിജയിക്കും. കൃഷ്ണൻ പറഞ്ഞു ശരി. നേരെ കാശിയിൽ പോയി. കാശി എത്ര പേര് പോയിട്ടുണ്ട്? കാശി, വാരണാസി, അലഹബാദ്, ആരുമില്ല, രണ്ടുപേര്. അപ്പൊ നേരെ കാശിക്ക് പോയി. ഭഗവാൻ ഗംഗാതീരത്തിലിരുന്ന് അമാവാസ്യ തിഥിക്ക് ചെയ്യേണ്ട തർപ്പണം അങ്ങോട്ട് തുടങ്ങി. സാധാരണ പിതൃകൾക്കൊക്കെ തർപ്പണം നമ്മൾ കർത്തവാവിലാ ചെയ്യുക, കൃഷ്ണൻ അങ്ങ് ചുമ്മാ ഒരു ദിവസം അങ്ങ് തുടങ്ങി. ബ്രാഹ്മണർക്കൊക്കെ ഭയങ്കര സംശയം, കൃഷ്ണൻ എന്തിനായി തെറ്റായ ദിവസം തർപ്പണം ചെയ്യുന്നത്? അവരെല്ലാം കൂടി കേൾക്കാനായിട്ട് വന്നു. ദേവന്മാരവിടെ വന്നു, സൂര്യനും ചന്ദ്രനും അങ്ങോട്ട് വന്നു. കാരണം ഈ ദിവസങ്ങളെയും മാസങ്ങളെയും നിശ്ചയിക്കുന്നത് ചന്ദ്രനും സൂര്യനുമാണ്. കർത്തവാവെന്ന് പറഞ്ഞാൽ ചന്ദ്രന പ്രത്യക്ഷമാവുന്ന ദിവസം, വെളുത്തവാവെന്ന് പറഞ്ഞാൽ പൂർണിമ ഫുൾ മൂൺ ഡേ ചന്ദ്രൻ വരുന്ന ദിവസം. അപ്പൊ അവർക്ക് തന്നെ സംശയമായി, അവരും വന്നവിടെ കൂടി. എല്ലാവരും ഭഗവാൻ തർപ്പണം ചെയ്യുന്നവരെ കാത്തിരുന്നിട്ട് തർപ്പണം കഴിഞ്ഞപ്പോ സൂര്യനും ചന്ദ്രനും ചോദിച്ചു, എന്തിനാ ഭഗവാനെ അന്ന് ഈ ദിവസം ചെയ്തത്? ഭഗവാൻ ചോദിച്ചു, ഞാൻ കർത്തവാനാ ചെയ്ത്, അമാവാസിക്കാ ചെയ്ത്. അവർ ചോദിച്ചു, ഇന്നെങ്ങനെ അമാവാസ്യ ആവും? അപ്പൊ ഭഗവാൻ ചോദിച്ചു, അമാവാസ്യ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനും ചന്ദ്രനും മുഖാമുഖം നേരിട്ട് വരുന്ന ദിവസമല്ലേ അമാവാസ്യ? ഇതാ രണ്ടുപേരും എന്റെ മുമ്പേ ഉണ്ട്, ഇന്ന് എന്നെ അമ്മാവ. ഭഗവാൻ കലണ്ടറിനെ അങ്ങോട്ട് തെറ്റിച്ചു. ദുര്യോധനൻ തെറ്റായ ദിവസത്തിൽ യുദ്ധം തുടങ്ങി, അവസാനം പോയി. അതുകൊണ്ട് ആ ശാസ്ത്രങ്ങൾ പറയുന്ന ജയസ്തു പാണ്ഡുപുത്രാനാം, പാണ്ഡവന്മാർ വിജയിച്ചു. എന്തുകൊണ്ടാ? തേശാം പക്ഷജനാർദ്ദന, അവരെ കൂടെ ആരുണ്ടായിരുന്നു? കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കൗരവരെ മുമ്പേ പാണ്ഡവർ ഒന്നുമല്ല, പക്ഷെ കൂടെ ആരുണ്ടായിരുന്നു? കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണനെ കൂട്ടുപിടിക്കാനായിട്ട് രണ്ടുപേരും വന്നു, അർജുനനും ദുര്യോധനനും. ദുര്യോധനൻ ആദ്യം വന്നു, നേരെ ചെന്ന് നോക്കിയപ്പോ കൃഷ്ണൻ ഉറങ്ങുന്നതല്ല, ഉറക്കം പോലെ നടിക്കുക. അപ്പോ ഉറങ്ങുന്ന ആളെ നമുക്ക് ഉണർത്താം, അഭിനയിക്കുന്ന ആളെ ഉണർത്താൻ പറ്റുമോ? പറ്റില്ല. കൃഷ്ണനും കണ്ണും ടൈറ്റ് ആയിട്ട് അടച്ച് അവിടെ കിടന്നു. ദുര്യോധനൻ നേരെ ചെന്ന് തലയിലെടുത്തു. കുറച്ചു കഴിഞ്ഞ് അർജുനൻ വന്നു പാദത്തിന്റെ അവിടെ. രണ്ടുപേരും വന്നു എന്ന് അറിഞ്ഞ ഭഗവാൻ കണ്ണു തുറന്നു നേരെ അർജുനൻ നോക്കി. അർജുന നീയപ്പ വന്നു? ദുര്യോധനൻ തലയുടെ അവിടെ നിന്ന് പറഞ്ഞു, അതിനു മുമ്പേ ഞാൻ വന്നു. ഓ നീയോ ഉണ്ടോ? എന്താണാവോ കാര്യം? അല്ല, യുദ്ധം വരുന്ന കാര്യം അറിഞ്ഞില്ലേ? അതെ അറിഞ്ഞു. യദുകുലം എങ്ങോട്ടാണ്, ഏത് വശത്താണ് ഞങ്ങൾക്ക് അറിയണം. ശരി, ഞാൻ രണ്ടുപേരും നിങ്ങൾ ഇവിടെ വന്നത് കൊണ്ട് ഞാൻ ഒരു വശത്ത് നിൽക്കും, ആയുധം ഒന്നും എടുക്കില്ല, യുദ്ധം ചെയ്യില്ല. പക്ഷെ എന്റെ യദുസൈന്യം മുഴുവൻ ഭൂമിയിൽ, വൃഷ്ണി സൈന്യം, ഭോജസൈന്യം, യദുസൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈന്യത്തിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. എന്റെ മുഴുവൻ യദുസൈന്യവും ഇനിയൊരു വശത്ത് നിൽക്കും. അർജുനനെയാണ് ഞാൻ ആദ്യം കണ്ടത്, അർജുന തീരുമാനിച്ചോളൂ ഏത് വേണം, ഏതെങ്കിലും ഒന്നേ എടുക്കാവോ. ദുര്യോധനൻ പറഞ്ഞു, അങ്ങനെ വിട്ടാ പോരാ, ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ചോയ്സ് എനിക്ക് തന്നെ വേണം. ശരി, ദുര്യോധന തീരുമാനിച്ചോളൂ, ഞാൻ വേണം, എന്റെ സൈന്യം വേണം. അപ്പൊ ദുര്യോധനൻ ചോദിച്ചു, കൃഷ്ണ ഇതൊന്നും ചെയ്യില്ലേ? ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാ സൈന്യം വന്നു? അത് ബുദ്ധിയാണോ മണ്ടത്തരമാണോ? മണ്ടത്തരമാണ്. അതായത് ഈ ദേഷ്യപ്പെടുന്നവരെ നമുക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാം. ഈ മനസ്സിനകത്ത് കുണുക്കുണുക്കുണുക്കുണു കാര്യം ചെയ്യുന്നവരില്ലേ, അവര് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ മണ്ടനായ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് സൈന്യം മതി എന്ന് പറഞ്ഞു പോയി. ജയസ്തു പാണ്ഡുപുത്രാനാം ദേശാം പക്ഷജനാർദ്ദന, പാണ്ഡവന്മാർ വിജയികളായി. അതാ കൃഷ്ണൻ പറയുന്നത്, ഭൗതികമായിട്ട് ഭക്തി ഇല്ലാത്തവരെല്ലാം ഭഗവാൻ ഒരു രീതിയിലാ കൊണ്ടുപോകുന്നത്, പക്ഷെ ഭക്തി ഉള്ളവരെ ഭഗവാൻ വേറെ രീതിയിലാ കൊണ്ടുപോകുന്നത്. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പൂച്ച, പൂച്ച കുട്ടിയെ എങ്ങനെ തൂക്കി കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? കടിച്ച്, കഴുത്തിൽ കടിച്ച് ഇങ്ങനെ തൂക്കി കൊണ്ടുപോകും. പൂച്ച എലിക്കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകും? അതിനെയും കഴുത്തി കടിച്ച് തന്നെ തൂക്കി കൊണ്ടുപോകും. പക്ഷേ പൂച്ചക്കുട്ടിയുടെ ഫീലിംഗ് എന്താ? ആഹാ, എന്റെ അമ്മ എന്നെ തൂക്കി കൊണ്ടുപോകണേ സ്നേഹത്തോടെ. എലിക്കുട്ടിയുടെ ഫീലിംഗ് എന്താ? എന്റെ കാട്ടുമുത്തപ്പ എന്നാണോ ഞാൻ നിന്റെ വായിലാവുക എന്നുള്ള ഫീലിംഗ് ആണ്. പക്ഷെ രണ്ടുപേരെയും പൂച്ച ഒരുപോലെയാ കൊണ്ടുപോകുന്നത്. ദൈവവും ഭഗവാനും ഭക്തനെയും ഒരുപോലെയാ കൊണ്ടുപോകുന്നത്, ഭക്തി ഇല്ലാത്തവനെയും ഒരുപോലെയാ കൊണ്ടുപോകുന്നത്. പക്ഷെ ഭക്തി ഇല്ലാത്തവൻ പേടിച്ച് പേടിച്ചിരിക്കും, എന്ന് റിസഷൻ വരും, എന്ന് എന്നെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിടും, ആ ഒരു ഭയമുണ്ടാവും. ഭക്തി ഉള്ളവൻ പൂച്ച കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ധൈര്യത്തോടെ ഇരിക്കും. ഏതാണ് ബുദ്ധി, ഭക്തിയോടെ ഇരിക്കുന്നതാണോ ഭക്തി അല്ലാതിരിക്കുന്നതാണോ? ഉറപ്പ്, ഒരു യെസ് സൗണ്ട് വരുന്നില്ലല്ലോ, ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ഭക്തിയോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദിവസവും ഈ 108 തവണ ദൈവത്തിന്റെ ഭഗവാന്റെ നാമം ജപിക്കണം. കാരണം കലിയുഗത്തിൽ ദൈവം ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. കലികാലേര നാമരൂപേണ കൃഷ്ണേര അവതാർ, ഭഗവാൻ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്നത് നാമരൂപത്തിലാണ്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് ദിവസവും 108 തവണ നാമം ജപിക്കുന്നവർക്കാണ് ആ ഒരു സെക്യൂരിറ്റി ഉള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദിവസവും എല്ലാരും 108 തവണ ജപിക്കണം. ഇന്നലെ വിട്ടുപോയതൊക്കെ ഇന്ന് പാച്ചപ്പ് ചെയ്യണം അല്ലേ. ഓക്കെ.
രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം.
എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതായത് ആദ്യം നമ്മളെല്ലാവരും മനുഷ്യരും, നമ്മളെ നിയന്ത്രിക്കുന്നത് 33 കോടി ദേവീദേവന്മാർ, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി, ഗന്ധർവ, കിന്നര, കിം പുരുഷ, യക്ഷഗണ, ഇങ്ങനെ 33 കോടി ദേവീദേവന്മാരുണ്ട്. പക്ഷേ ഇവരെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്. ഉദാഹരണമായിട്ട് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ പേര്, ഒരു ദൈവത്തിന്റെ പേരല്ല, സ്ഥാനത്തിന്റെ പേരാണ്. ഉദാഹരണമായിട്ട് നമുക്ക് മിസ്റ്റർ രാധാകൃഷ്ണൻജി സാറുടെ എന്താണ് ജോലി, മീൻസ് പൊസിഷൻ? ഓക്കെ, രാധാകൃഷ്ണൻജി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻജിയുടെ പേരാണോ? അത് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഇനി അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പൊസിഷൻ ഇല്ലാണ്ടാവോ? പുതിയ ഒരാള്, അപ്പൊ ഓരോ സൃഷ്ടിയുടെ സമയത്തും ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി, ഗന്ധർവ, കിന്നര, ഇങ്ങനെ 33 സ്ഥാനങ്ങളുണ്ട്. ഇപ്പോ ഗണപതിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ആള് വിശ്രവസം. അപ്പൊ അടുത്ത പ്രളയം വരുമ്പോ അദ്ദേഹം മോക്ഷം കിട്ടിപ്പോവും. പുതിയ ഒരു യോഗ്യനായ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഗണപതിയുടെ സ്ഥാനം ഏറ്റെടുക്കും. ഇങ്ങനെ 33 ദേവീ ദേവന്മാരാണ് നമ്മൾക്ക് മേലെ ഉള്ളത്. ക്ലിയർ ആണോ? കൂടുതൽ കൺഫ്യൂസ് ആയോ? അത് ക്ലിയർ ആയാലേ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തം അതുകൊണ്ടാ ഇവർക്ക് പോലും തെറ്റ് പറ്റുന്നത്. ഒരിക്കൽ ബൃഹസ്പതി, നമുക്കറിയാലോ നവഗ്രഹങ്ങൾ ഉള്ളത്, ഇതിൽ വ്യാഴമാണ് ബൃഹസ്പതി, സോമൻ ബുധൻ, മനസ്സിലായില്ലേ? സോമന്റെ മകനാണ് ബുധൻ. അപ്പൊ ഒരിക്കൽ ഒരു കല്യാണം നടന്ന സമയത്ത് അഗ്നി സാക്ഷിയാക്കിയായിട്ട്, ഇപ്പൊ കേരളത്തിൽ അതൊന്നുമില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, തീ വളർത്തിയിട്ട് പെണ്ണിനെയും ചെക്കനെയും കൊണ്ടൊന്ന് പിടിച്ചിരുത്തിയിട്ട് പെണ്ണിനെ ഇടതുവശം ഇരുത്തിയിട്ട് ഇവർ ഈ തീനെ, അഗ്നിയെ ചുറ്റി 7 അടി വെക്കും. 7 സ്റ്റെപ്സ്, 7 അടി വിശ്വാസത്തോടെ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇനി താലി കെട്ടിയാലും ശരി, കെട്ടിയില്ലെങ്കിലും ശരി, അവൾ അവന്റെ ഭാര്യയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻഡ്, ഭർത്ത എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയ്നർ. ഒരാള് സംഹരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംരക്ഷണം തരുന്ന ആള് ഇന്നൊരാള് സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തി. 7 സ്റ്റെപ്പ്, ഈ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഇവര് തമ്മിൽ ഒരു പ്രതിജ്ഞ ഉണ്ട്. അപ്പൊ ആദ്യത്തെ പ്രതിജ്ഞ ഭർത്താവ് പറയാണ്, ഈ യുവതിയുടെ കണ്ണിലിരുന്ന് കണ്ണീര് ഒരു തുളി പോലും ഭൂമിയിൽ വീഴാതെ ഞാൻ നോക്കിക്കോളാം. ഉടനെ അവള് പറയാണ്, ഞാൻ അങ്ങയുടെ ഹിതമല്ലാതെ ചിന്തിക്ക് പോലുമില്ല. ഇതൊക്കെ ഇപ്പൊ ഒരു പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ കല്യാണ. ഇങ്ങനെ 7 പ്രോമിസസ്. താലി മറ്റതെല്ലാം രണ്ടാമത് വന്ന ചടങ്ങുകളാണ്. ഒരു പുരുഷന്റെ പുറകെ ഒരു പെണ്ണ് 7 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൾ അവന്റെ പത്നിയാണ്. ഇതാണ് അതിന്റെ ഒറിജിനൽ ചടങ്ങ്. ഓക്കെ, അപ്പോ ഈ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞേ? ബൃഹസ്പതി വിവാഹ ചടങ്ങ് ഒരുക്കിയ സമയത്ത് അഗ്നി സാക്ഷിയായിട്ടാണ് കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പൊ അഗ്നി നോക്കി, പെൺകുട്ടി ഭയങ്കര സുന്ദരിയാണ്, അഗ്നിയെ സാക്ഷിക്കാണ് വിളിച്ചത്. അഗ്നി പതുക്കെ എണീറ്റ് പെണ്ണിനെയും കൊണ്ട് ഓടി. മനസ്സിലായില്ലേ? സോമന്റെ പത്നിയാകാനിരുന്നവളെ അഗ്നി തട്ടിക്കൊണ്ടുപോയി, അതിൽ ജനിച്ചതാ ബുധൻ. ഇതൊക്കെ ഇവർക്കെ ഇതാണോ ഗതി എന്ന് തോന്നി. അപ്പോ ഈ 33 ദേവീ ദേവന്മാരും മനുഷ്യരിൽ ഭയങ്കര ധർമ്മിഷ്ഠമായിട്ട് യോഗ്യരായിട്ടുള്ളവരാ അടുത്ത സൃഷ്ടിയിൽ ദേവന്മാരാകുന്നത്. അത് കഴിഞ്ഞ് പ്രളയം കഴിയുമ്പോൾ ഇവർ മോക്ഷപ്രാപ്തി നേടിപ്പോവും, പുതിയ ക്വാളിഫൈഡ് ആൾക്കാർ അവിടെ വരും. അപ്പൊ മനുഷ്യര് മനുഷ്യരുടെ മേലെ 33 ദേവീ ദേവന്മാർ. ഈ 33 ദേവീ ദേവന്മാരും ശരിക്കും പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നുള്ള ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികളുള്ള കാര്യം നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല മറ്റ് പല മതഗ്രന്ഥങ്ങളിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അതിനെ ട്രിനിറ്റി ഗോഡ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ ത്രിമൂർത്തികളുടെ മേലെയാണ് ഓംകാരം, പ്രണവം, ബ്രഹ്മജ്യോതിസ് എന്നൊക്കെ പറയുന്നത്. ഈ ബ്രഹ്മജ്യോതിസ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ശരീരത്തിൽ ഇരുന്ന് ഉണ്ടാകുന്ന ജ്യോതിയാണ്. മനസ്സിലായോ? ഒന്നും കൂടെ നമ്മള് സാധാരണ ജനം, നമ്മളെ നിയന്ത്രിക്കുന്നത് 33 ദേവീ ദേവന്മാർ. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനെ നിയന്ത്രിക്കുന്നത് അശ്വിനി കുമാരന്മാർ. നമ്മളുടെ പ്രോജക്ട് കറക്റ്റായിട്ട് പോണോന്നുള്ളത് നിയന്ത്രിക്കുന്നത് ഗണപതി. ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി കൊടുക്കുന്നത് സുബ്രഹ്മണ്യൻ. ദേവന്മാരുടെ കമാൻഡർ ശാസ്താവ്. ഇങ്ങനെ നമ്മൾക്ക് മേലെ 33 ദേവീ ദേവന്മാർ, അവർക്ക് മേലെ ത്രിമൂർത്തികൾ, ത്രിമൂർത്തിയുടെ മേലെ ഓംകാരം അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസ്, ലൈറ്റ്, പ്രണവം, അതിന്റെ മേലെ സച്ചിദാനന്ദ സ്വരൂപം, സച്ചിത് ആനന്ദം, അത് നിറഞ്ഞിട്ടുള്ള ഒരു സ്വരൂപം. അതുകൊണ്ടാ ശാസ്ത്രം പറയണം, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, സച്ചിത് ആനന്ദ വിഗ്രഹ, അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പോ ഭഗവാന്റെ നിറം, ഓ ഇത് வேற நிறம், சாதாரண பகவான் நிறம் தான் நீலம் இல்லே. இப்போ இது ஒயிட் கலர் லைட் உண்டு, ஈ டியூப் லைட்ல நம்ம பச்சை கலர் பேப்பர் ஒட்டிச்சா எந்த கலர் லைட் ஆயிருக்கும்? பச்சை. மஞ்சள் கலர் பேப்பர் ஒட்டிச்சா மஞ்சள் லைட், கருத்த பேப்பர் ஒட்டிச்சா கருத்த லைட் லைட் இல்ல இல்லே. அப்போ ப்ளூ கலர் பேப்பர் ஒட்டிச்சாலு ப்ளூ லைட். அப்போ பகவான் சரீரம் நீல நிறம் கார்மேக வர்ணம், எம் ஷியாம சுந்தரம் அச்சிந்திய குணஸ்வரூபம், கார்மேக வர்ணம் ஆயதுகொண்டு அதிலிருந்து வந்த பிரகாசம் எந்த கலர் ஆயிருக்கும்? ப்ளூ கலர் ஆயிருக்கும். ஆ ப்ளூ ஆன ஆகாசத்தில் எல்லாம் இங்கே வியாபிச்சிருக்கிறது, அது ரிஃப்ளக்ஷன் ஆன சமுதிரவும் நீல நிறத்திலுள்ள. அப்ப பிரம்ம ஜோதிஸ் என்னால் அது நீல வர்ணமான, அது சரீரம் தெய்வத்தின் பகவான் சரீரத்தில் இருந்து வரும் தேஜஸ்மயமான. கிளியர் ஆயோ? என்னாலே நமக்கு அடுத்த ஸ்டெப்பிலோட்டு போகாம பற்றுள்ள. ஓகே, கிளியர். அப்போ அங்கே மூணாவது ஸ்கந்தத்துக்கு தொடக்கத்தில் பிரம்ம ஜோதி ஸ்வரூபத்தினை குறித்து விசதீகரிச்சுட்டு விதுரன் சம்பாதமும் உண்டு. விதுரன் ஒரு மகாபக்தனாயிரு. குறைய நேரம் தரையில் இருக்க புத்திமுட்டாங்க, நமக்கு சேர்ஸ் புத்திமுட்டு உண்டல்லே, அல்லங்க நாளை நமக்கு ஃபுல்லும் சேர் ஆக இல்லே. குறைச்சு வரத்திலான காரணம் தொடங்கும்போ இங்கே இருக்கிற குறைச்சு நேச்சுரல். ஓகே, விதுரன் ஒரு மகாபக்தனாயிருந்து. ஆ விதுரன் சரித்திரமான மூணாம் அத்தியாயத்தின். அப்போ ரெண்டாம் ஸ்கந்தம் இவட வச்சு அவசானிக்கிறது. ஹரி ஓம் தத் சத். மதுர மதுர நாம் சீதாராம் சீதாராம். மைத்ரிய சம்பாதத்தை குறிச்ச பாயம். விதுரர் ஒரு பரம்பக்தனாய். அப்போ சந்தி சம்பாஷணத்தினாய்ட்டு பாண்டவரும் கௌரவரும் தம்மிலுள்ள யுத்தம் நடக்காதிருக்கானாய்ட்டு சந்தி சம்பாஷணத்தினாய்ட்டு பகவான் ஒரிக்க ஹஸ்தினாபுரத்தில் சகுனி பண்ண துரியோதனன் அடுத்து கிருஷ்ணன் வருண்ட சரயசி விக்ரமனே வலிமத்புத வாமனா, அவன் பண்டு பலி சக்கரவர்த்தியை பச்சிச்சு தோல்பிச்சவனா. இன்னும் நம்ம நாட்டு பொறுத்து பார்க்க இல்லே மகாபலினே கிருஷ்ணன் சவுடி தாழ்த்தியன்னு பறையும். சலயசி விக்ரமனே வலிமத்புதம், சலயசி ட்ரிக்கி ட்ரிக்கி பயங்கர என்ன பறையா காவட்டியம் அல்லங்க சாதுரியம். சலயசி விக்ரமனே வலிமத்புத வாமனா, அற்புதனாய பலி சக்கரவர்த்தியை பற்றிச்சா சவுட்டி தாழ்த்தியது. அதுகொண்டு அவனா வருந்த சந்தி சம்பாஷணத்தின் பயங்கர கேர்ஃபுல்லாயிருக்கணும்னு பண்ணு. ஆரு? சகுனி துரியோதன. எத்தனையும் அயாளை மஸ்காஃபை செய்து பற்றக்கு இட்டு சோப்பிட்டு வச்சிருக்காங்க. அங்கே ஸ்ரீகிருஷ்ணனை ஸ்வீகரிக்கான் சர்வவித அலங்காரங்களுமாய்ட்டு துரியோதனன் எத்தி பகவான் ஹஸ்தினாபுரத்தோட்டு ரதத்தில் வந்து இறங்கி, இறங்கிய உடனே ரெட் கார்பெட்டும் ரெண்டு சைடும் அப்சரசுமாரும் யுவதிகளும் பாட்டும் நிறுத்தம் பலதுவாய் கிருஷ்ணன் இறங்கி நடந்து வந்து எனிக்கு அல்பம் விஷ்ரமிக்கணும் என்று பண்ணு. உடனே துரியோதன் ஓடி வந்து பண்ணு, காணுனில்லே ஈ கொட்டாரம், இது எந்த கொட்டாரமா? இவட நூறு கணக்கில் முறிகள் உண்டு, ஆயிரக்கணக்கில் தாசிமாருண்டு, சுக சௌகரியங்கள் உண்டு, எல்லாம் உண்டு, இவட அங்கேக்கு விஷ்ரமிக்கணும். கிருஷ்ணனும் ஆ கொட்டாரத்தில் கேறாது நேரே நடந்து குறச்சு കഴിഞ്ഞപ്പോ ഇനിയൊരു കൊട്ടാരം കണ്ടു. കൃഷ്ണൻ ചോദിച്ചു, ഇത് ആരുടെയാന്ന് ചോദിച്ചു. ദുര്യോധനൻ ഓടി വന്ന് ദുശാസനൻ ഓടി വന്ന് പറഞ്ഞു, കൃഷ്ണ ഇത് എന്റെ കൊട്ടാരമാ, ഇവിടെ നൂറുകണക്കിൽ മുറികളുണ്ട്, അറ്റാച്ച് ബാത്റൂം, സ്വിമ്മിംഗ് പൂള്, കാർ പാർക്ക് എല്ലാം ഉണ്ട്. അടുത്ത ഒരു കൊട്ടാരത്തിന് ഇങ്ങനെ ഓരോ കൊട്ടാരവും കാണിക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്ന് പറയും, ഭഗവാനെ കൃഷ്ണ ഇത് എന്റെ കൊട്ടാരമാ, എന്റെ കൊട്ടാരമാ. കുറേ കഴിഞ്ഞപ്പോ ഒരു ചെറിയ ഒരു സാധാരണ ഒരു കുടിലുണ്ട്. കൃഷ്ണൻ ചോദിച്ചു, ഇത് ആരുടെ വീടാ? വിദുരൻ ഓടി വന്ന് പറഞ്ഞു, അല്ലയോ ഭഗവാനെ കൃഷ്ണ, ഇത് അങ്ങയുടെ വീടാണെന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ എന്താ പറഞ്ഞ? എന്റത് എന്റത് എന്റത്, അഹംകാര അഹംകാര വിമൂഢാത്മാ കർത്താ അഹമിതി മന്യതേ, എപ്പോഴും ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഈ ലോകത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവുക. അഹങ്കാരം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമസ്കാരം, നമഹി മമ അഹങ്കാർ. അഹങ്കാരം ഒരിക്കലും പാടില്ല. ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം, കൃഷ്ണൻ പറയുന്നു. മൂഢന്മാരായ മനുഷ്യരാ, ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വിദുരൻ ഓടി വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഇത് അങ്ങയുടെ വീടാണെന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാൻ ഒരു കൊട്ടാരത്തിലും കയറാതെ നേരെ അങ്ങോട്ട് വിദുരന്റെ വീട്ടിനകത്ത് കയറിപ്പോയി. വിദുരന്റെ പത്നി തയ്യാറായേ ഇല്ല കൃഷ്ണൻ വരാൻ. അവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചതും ഇല്ല, ഒരു ഒരുക്കങ്ങളും ചെയ്തിട്ടില്ല. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സ്ഥലകാല ബോധമില്ല. കൃഷ്ണനെ പിടിച്ചങ്ങ് തറയിൽ ഇരുത്തി ഓടി അകത്ത് ചെന്ന് കുറെ പഴവും വാരി കൊണ്ടുവന്നു. എന്തെങ്കിലും വീട്ടിൽ വന്നാൽ കഴിക്കാൻ കൊടുക്കണ്ടേ? ഗർഭിണിയായ സ്ത്രീകൾ, ജനിച്ച കുഞ്ഞുങ്ങൾ, സന്യാസി വര്യന്മാർ, ഗുരുക്കന്മാർ, രാജാവ്, വൃത്തന്മാർ, ഇവരെ കാണാൻ പോകുന്ന സമയത്ത്, ദൈവം ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് വെറും കൈയായിട്ട് പോവാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഭഗവാൻ വീട്ടിൽ വന്നപ്പോ വിദുരന്റെ പത്നി പഴങ്ങളെല്ലാം ഓടിച്ചെന്ന് എടുത്തോണ്ട് വന്നു. പഴമെല്ലാം തൊലിക്കാൻ തുടങ്ങി. എല്ലാം എടുത്ത് പഴം എടുത്ത് ദൂരെ കളഞ്ഞ് തൊലിയൊക്കെ തിന്നാൻ കൊടുത്തു. ആ ടെൻഷനിലെ ഈ പഴം എടുത്ത് കളഞ്ഞ് തൊലി തിന്നാൻ കൃഷ്ണനും ചിരിച്ചുകൊണ്ട് ഓരോ തൊലിയായിട്ട് കഴിച്ചോണ്ടിരിക്ക. വിദുരൻ പറഞ്ഞു, അച്ഛോ നാശം, എന്ത് ശാപത്തിനെയാ നീ വിളിച്ചു വരുത്തുന്നത്? എന്താ നീ കൊടുക്കുന്ന പഴമല്ല തൊലിയാണ്. കൃഷ്ണനും പറഞ്ഞു, അവൾ ഭക്തിപൂർവം എനിക്ക് സമർപ്പിക്കുന്നു, ഞാനും ഭക്തിപൂർവം അത് സ്വീകരിക്കുക. പത്രം പുഷ്പം ഫലം തോയം യോമ്യ ഭക്തിയ പ്രയച്ചതി തടഹം ഭക്തി ഉപഹൃതം അഷ്ടമി പ്രയതാത്മനം. ഒരു ഭക്തൻ സ്നേഹത്തോടെ ഒരു പൂവോ, കൃഷ്ണൻ പറയുന്നു, ഒരു പൂവോ, ഒരു തുളി വെള്ളമോ, ഒരു ഇലയോ, ഒരു പഴമോ ഭക്തിപൂർവം എനിക്ക് സമർപ്പിക്കുവാണെങ്കിൽ ആ ഭക്തി ഞാൻ സ്വീകരിക്കുന്ന ഈ അളവിലും ആഡംബരത്തിലും ഒന്നും കാര്യമില്ല. ഭക്തിയോട് സമർപ്പിക്കുക, അതിലാണ് കാര്യം. എല്ലാവരും ഗുരുവായൂർ പോയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരുവായൂർ ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ആരുടെ ലൈഫ് ആൾമോസ്റ്റ് വേസ്റ്റ് ആവുമല്ലോ. എത്രയും പെട്ടെന്ന് പോണം. ഭഗവാനെ ദർശനം എടുത്തില്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ടില്ല, ഉറപ്പാണോ? ഗുരുവായൂർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ ആരെ കൊണ്ട് ഗുരുവായൂർ ദർശനം എടുക്കാത്ത മലയാളികൾ? ഗുരുവായൂരപ്പനെ കാണണം. കാരണം അത് മഹാക്ഷേത്രം എന്നാ ശാസ്ത്രം പറയുന്നത്. ക്ഷേത്രങ്ങൾ നാല് തരത്തിലുണ്ട്. ഇത് ഭാഗവതത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് വെളിയിലാണ്, അതിന്റെ ടോപ്പിക് അല്ല. ക്ഷേത്രങ്ങൾ നാല് തരത്തിലുണ്ട്. മനുഷ്യർ പ്രതിഷ്ഠിച്ചാൽ ക്ഷേത്രം, ദേവന്മാർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ മഹാക്ഷേത്രം, സ്വയം വിഗ്രഹം താനേ ഉണ്ടായി കഴിഞ്ഞാൽ ദിവ്യക്ഷേത്രം, പിന്നെ ദിവ്യതാപം. ഇങ്ങനെ നാല് തരത്തിലാണ് ക്ഷേത്രങ്ങൾ പറയുന്നത്. നമ്മൾ പോയി പണി ചെയ്ത് വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചാൽ ക്ഷേത്രം. ഗുരുവായൂർ ആരാ പ്രതിഷ്ഠിച്ചത്? ഗുരുവും വായു ബൃഹസ്പതിയും വായുദേവനും പ്രതിഷ്ഠിച്ചത് കൊണ്ട് അത് മഹാക്ഷേത്രം. നോർമൽ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതിനേക്കാൾ നൂറിരട്ടി ഫലമാണ് മഹാക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്തത് ദിവ്യക്ഷേത്രം. മനുഷ്യനോ ദേവനോ പ്രതിഷ്ഠിച്ചതല്ല വിഗ്രഹം, സ്വയംഭൂ താനിയേ വരുന്നതാണ് അത് ദിവ്യക്ഷേത്രം. 1000 ഇരട്ടി ഫലമാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ട്? തിരുവനന്തപുരത്തിൽ അനന്ത പത്മനാഭ സ്വാമി, ആ വിഗ്രഹം സ്വയം വന്നതാണ്. പിന്നെ വർക്കല ജനാർദ്ദൻ സ്വാമി സ്വയം വന്നതാണ്. അപ്പൊ ഇതൊക്കെ ദിവ്യക്ഷേത്രമാണ്. ദിവ്യക്ഷേത്രത്തിൽ ചെന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ 1000 ഇരട്ടി ഫലം. ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യക്ഷേത്രം, പിന്നെ നാലാമത്തത് ആ ദിവ്യധാമം, അയോധ്യ, മധുര വൃന്ദാവനം, മായാപുരി എന്നൊക്കെ പറയുന്ന ദിവ്യധാമം. ഇവിടെ ഒരു ക്ഷേത്രം വേണ്ട. കല്ലിനെ പൂജിക്കാം, മരത്തിനെ പൂജിക്കാം, നദീനെ പൂജിക്കാം, പർവ്വതങ്ങളെ പൂജിക്കാം, എല്ലാം പൂജിക്കാം. കാരണം ദൈവം ഭഗവാൻ കളിച്ച് കൃഷ്ണൻ അതോടൊപ്പം കളിച്ചതാണ്. അതുകൊണ്ട് ആ വൃന്ദാവനത്തിൽ ആൾക്കാർ യമുനയെ പൂജിക്കുന്നില്ലേ, അത് നദിയല്ലേ. ഗംഗയെ പൂജിക്കുന്നു, അത് നദിയാണ്. പർവ്വതം ഗോവർദ്ധന പർവ്വതത്തിനെ പൂജിക്കുന്നു. മരങ്ങൾ തമാല വൃക്ഷം മലയാളൊക്കെ പൂജിക്കുന്നു. അപ്പോ ദിവ്യധാമത്തിന് പ്രത്യേക അമ്പലം വേണ്ട. എവിടെയൊന്നും പൂജിച്ചാലും അത് ഭഗവാനാണ്. ക്ഷേത്രം, പിന്നെ മഹാക്ഷേത്രം, ദിവ്യക്ഷേത്രം, ദിവ്യധാമം. അപ്പൊ ഇത് ഓരോന്നിന്റെയും ഫലം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സാർ ഒരു വർഷത്തിനകം ഗുരുവായൂർ പോണം. അപ്പൊ ഗുരുവായൂരിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടിമരം കഴിഞ്ഞ ഉടനെ അവിടെ വലിയൊരു വാർപ്പിൽ മഞ്ചാടിക്കുരു വെച്ചിരിക്കുന്നത് കാണുന്നു അല്ലേ? ആര് കൊണ്ടുവന്ന് വെച്ചു? എന്തിനു വെച്ചു? സാധാരണ നമുക്കറിയില്ല, നമ്മൾ പോകും കളിക്കും, പറ്റുമെങ്കിൽ പർസിനകത്ത് എടുത്തിട്ട് വരും ഇല്ലേ. അതിനൊരു ഐതിഹ്യം ഉണ്ട് ഗുരുവായൂരിൽ എന്തിനാ മഞ്ചാടിക്കുരു വെച്ചെന്ന് പറഞ്ഞു. പണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരപ്പനെ തൊഴിലെന്ന സമ്പ്രദായമായിരുന്നു. നിർമാല്യ ദർശനം, കൃഷ്ണന്റെ നിർമാല്യ ദർശനം എടുക്കുന്നത് മഹനീയമാണ്. നിർമാല്യം ദർശനം എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ വീണ്ടും ഒരു സൂര്യോദയം ആ മനുഷ്യന് കാണേണ്ടി വരില്ല എന്ന് വെച്ചാൽ അവന് മോക്ഷപ്രാപ്തി എന്നാ പറയുന്നത്. നിർമാല്യ ദർശനം മംഗളാരതി എന്നൊക്കെ പറയും. അപ്പോ രാവിലെ ബ്രഹ്മ മുഹൂർത്തം 3 മണി മുതൽ 5 മണിക്ക് അകം നമ്മൾ ഭഗവാനെ ദർശനം എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് ബ്രഹ്മ മുഹൂർത്ത ദർശനം, മംഗളാരതി, നിർമാല്യ ദർശനം എന്നൊക്കെ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ട എന്നാണ് ശാസ്ത്രം. നമ്മൾ പലരെ 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് എണീക്കുന്നതാണ്. അപ്പോ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതിന് അതിൻ്റെയായ ഗുണങ്ങളുണ്ട്. ഒരു ദിവസത്തിൽ മൊത്തം 24 മണിക്കൂറാണ്. ഇതിനെ ഭഗവാൻ 2 രണ്ടായിട്ടാണ് വീതിച്ചിട്ടുള്ളത്. മൊത്തം 24 hours അല്ല, എല്ലാവർക്കും 24 ആണ്. രാവിലെ 3 മുതൽ 5 മണി വരെ ബ്രഹ്മമുഹൂർത്തം, 5 മുതൽ 7 വരെ സരസ്വതിയാമം, 7 മുതൽ 9 വരെ ക്ഷത്രിയയാമം, അതേപോലെ വൈകിട്ട് 5 മുതൽ 7 സരസ്വതിയാമം, 11 മണി മുതൽ 1 മണി വരെ രാത്രി ഭൂതയാമം, 1 മുതൽ 3 മണി വരെ പ്രേതയാമം. അപ്പൊ 10 മണി കഴിഞ്ഞ 11 കഴിഞ്ഞാൽ 3 അത് ഉറങ്ങിയിരിക്കണമെന്നാണ്, കാരണം അത് ഭൂതപിശാചികൾ ഇറങ്ങി നടക്കുന്ന സമയമാണ്. പക്ഷെ ഇന്നത്തെ സംസ്കാരത്തിൽ അപ്പോഴാണ് എല്ലാവരും ആക്റ്റീവായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോ നമ്മളെ കമ്പനിക്ക് ആര് വരും? ഭൂതപ്രേത പിശാചികൾ. അപ്പോ 3 മുതൽ 5 മണി വരെ ബ്രഹ്മ മുഹൂർത്തവും 5 മുതൽ 7 വരെ സരസ്വതിയാമത്തിൽ നമ്മൾ ദൈവത്തിന്റെ നാമം ജപിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം കൂടുതലാണ്. അപ്പൊ ഓരോ സമയത്തിനെയും ഓരോരുത്തർ നിയന്ത്രിക്കാം. കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവരൊക്കെ സരസ്വതിയാമത്തിൽ പഠിച്ചാൽ എളുപ്പമായിട്ട് പഠിക്കാം. രാവിലെ 5 മുതൽ 7 വൈകിട്ട് 5 മുതൽ 7 ശാസ്ത്രീയ സംഗീതം പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. നട്ടുച്ചയ്ക്ക് ഇരുന്ന് പാടിയാ എങ്ങനെയായിരിക്കും? നട്ടുച്ച. അപ്പൊ ഓരോ കർമ്മം ചെയ്യാൻ അതിൻ്റെയായ സമയമുണ്ട്. ആ സമയത്ത് ചെയ്താൽ പൂർണ്ണ ഫലം ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിനെ സ്തുതിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മുതൽ 5, പറ്റിയില്ലെങ്കിൽ 5 മുതൽ 7, അതേപോലെ വൈകിട്ട് 5 മുതൽ 7. ഈ സമയത്ത് ചെയ്താൽ പൂർണ്ണമായ ഫലം ഉണ്ടാകും. അങ്ങനെ എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരപ്പന്റെ ദർശനം എടുക്കാൻ അനേകം അനേകം ഭക്തന്മാർ ചെല്ലുന്നവരെല്ലാം എന്തെങ്കിലും നൈവേദിക്കാൻ കൊണ്ടുപോകും. ആ കാലഘട്ടത്ത് കോഴിക്കോട്ടിൽ താമസിച്ചിരുന്ന സാമുദ്രി ചക്രവർത്തി രാജാവ് എല്ലാ മാസവും ആനയെ കൊണ്ടുപോയി നടക്കി സമർപ്പിക്കും. അദ്ദേഹത്തിന് കഴിവുണ്ട്, ആനയെ കൊണ്ടുപോയി കൊടുക്കും. ആ കാലഘട്ടത്ത് വയനാട്ടിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. സുഖ സൗകര്യങ്ങളില്ല, ബന്ധുക്കളില്ല, പണമില്ല, ഒന്നുമേയില്ല സ്ത്രീ. അപ്പോ ഗുരുവായൂരിൽ ചെന്ന് ഒരു തവണയെങ്കിലും, ഒരു വട്ടമെങ്കിലും ഗുരുവായൂരപ്പനെ ദർശനം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓർപ്പ് എന്താ കൊണ്ടുപോവുക? ഒന്നും കിട്ടിയില്ല. ഈ വയനാട് ചുരത്തിൽ കിട്ടിയ ഈ മഞ്ചാടി കുരു എല്ലാം പറക്കി കൊണ്ടുപോയി. ഇതിന് മരുന്നിന് കൊള്ളൂല്ല, പാചകത്തിന് കൊല്ലൂല്ല, ഒരു വേസ്റ്റ് സാധനം. നമ്മൾ കാശിക്ക് പോയിട്ട് എന്തെങ്കിലും ദാനം ചെയ്യുന്നു പോയി, പണ്ട് ആൾക്കാർ ദാനം കൊടുത്തു. എന്താ ചില വീട്ടിൽ ഈ പശു പാല് കറവയൊക്കെ നിന്നതിന് ശേഷം അതിനെ കൊണ്ട് അമ്പലത്തിൽ ദാനം കൊടുത്തു. അയാൾക്ക് എന്തായാലും പ്രയോജനമില്ല. അതേപോലെ ബ്രാഹ്മണർ കാശിക്ക് ചെന്നാൽ ദാനം കൊടുക്കണമെന്നൊരു സമ്പ്രദായമുണ്ട്. എന്തെങ്കിലും ഉപേക്ഷിക്കണം. ബ്രാഹ്മണരല്ല കാശിക്ക് ചെന്നിട്ട് പറയും, കാശി വിശ്വനാഥ നാളെ മുതൽ ഞാൻ പാവയ്ക്ക് അങ്ങോട്ട് തിന്നുന്നില്ല, പാവയ്ക്ക് ദാനം കൊടുക്കും, ഉപേക്ഷിച്ചു എന്ന് പറയും. അയാൾക്ക് എന്തായാലും ഇഷ്ടമില്ല. തിരുപ്പതിയിൽ ചെന്ന ആൾക്കാര് തലമുടി, വീണ്ടും ഒരിക്കലും മുടി വളരൂല എന്ന് പറഞ്ഞ ദാനം കൊടുക്കും. ആരെങ്കിലും മുടി ഇരുത്തി വളരുമല്ലോ 15 ദിവസത്തിൽ, അതുകൊണ്ട് ദാനം കൊടുക്കും. ഇതെല്ലാം വളരെ ലോയർ ലെവലിലുള്ള ദാനങ്ങളാണ്. മുത്തശ്ശിയും മഞ്ചാടിക്കുരു എല്ലാം പറക്കിക്കൊണ്ട് ഗുരുവായൂരപ്പന് ദാനം കൊടുക്കാനായിട്ട് അങ്ങ് ചെന്നു. അവിടെ പോയപ്പോ ഭയങ്കര തിരക്ക്, ക്യൂവില് നിൽക്കുകയാണ്. ആ സമയത്താ രാജാവ് വന്നത്. രാജാവ് വന്ന ഉടനെ ഇവർ ക്യൂവിൽ നിന്ന് മുത്തശ്ശിയെ പിടിച്ച് ഉന്തിത്തള്ളി മാറ്റി, കയ്യിലുണ്ടായിരുന്ന മഞ്ചാടിക്കുരു പൊതി അറയിൽ വീണു. രാജാവിന്റെ പുറകെ ആരാ വരുന്ന? ആന. അത് അതിനെ ചവിട്ടി. അടുത്ത നിമിഷം ആനയ്ക്ക് മതവളകി ക്ഷേത്രം വിട്ടു ഓടിപ്പോയി. രാജാവിന് ഭയങ്കര വിഷമമായി. ദേവപ്രശ്നം വെച്ചു നോക്കി. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഗുരുവായൂരപ്പന് രാജാവ് കൊണ്ടുവന്ന ആനയെക്കാളും മുത്തശ്ശി കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവാണ് പ്രിയം. അതാ കൃഷ്ണൻ പറയുന്ന പത്രം പുഷ്പം പദം തോയം യോമേ ഭക്തി പ്രയച്ചതി തദഹം ഭക്തി ഉപഹൃതം അഷ്ടമി പ്രയതാത്മന. സ്നേഹത്തോടെയും ഭക്തിയോടെയും ആ മുത്തശ്ശി സമർപ്പിച്ചു. പിന്നെ വരുന്നവരെല്ലാം മഞ്ചാടിക്കുരു കൊണ്ടുവരാൻ തുടങ്ങി. കിട്ടാതെ വന്നപ്പോ ദേവസ്വം ബോർഡ് വരങ്ങോട്ട് ഒരു പാത്രത്തിൽ വെച്ച്, അത് വേറെ കഥ. അപ്പൊ ഭക്തിപൂർവം നമ്മൾ ഭഗവാൻ സമർപ്പിക്കുവാണെങ്കിൽ അതിന് അത്രയും മഹനീയമായത്. ഇപ്പൊ മത്സ്യാവതാരം കഴിഞ്ഞ് മൂന്നാമത്തെ സ്കന്ധത്തിൽ കൂർമാവതാരമാണ് വിശദീകരിക്കുന്നത്. പക്ഷെ കൂർമാവതാരത്തിന്റെ കൂടുതൽ വിശദീകരണം അഞ്ചാമത്തെ ദിവസം പാലാഴി മദനം നടക്കുന്ന സമയത്താണ് നമ്മൾ വിവരിക്കുന്നത്. അപ്പൊ അതിൽ അടുത്തത് വരാഹാവതാരം. വസതി ഭഗവാൻ വരാഹാവതാരമായിട്ട് അവതരിക്കും. അപ്പൊ അതിന്റെ കഥ വളരെ വലുതായതുകൊണ്ട് നാളെ വരാഹാവതാരം വിശദീകരിക്കും. ഇന്ന് മറ്റുള്ള ഭാഗങ്ങൾ വിശദീകരിക്കാം. ഇപ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ മൂന്നാം സ്കന്ധം അവസാനിക്കുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഒത്തിരി പറയുന്നു. അതായത് ആധ്യാത്മിക ജീവിതം അനുഷ്ഠിക്കാത്ത ഒരു വ്യക്തി വെറുതെ മൃഗതുല്യമായിട്ട് ജീവിക്കുക എന്ന ശാസ്ത്രം പറയണം. ആഹാര നിദ്ര ഭയമൈതുനം സാമാന്യമേത പശുബീർനദാനാം ധർമ്മോഹിതേശോ അധികോ വിശേഷോ ധർമ്മേനഹീന പശുബീർ സമാനാം. മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുക? ആഹാരം ഭക്ഷണം കഴിക്കുന്നു, നിദ്ര ഉറങ്ങുന്നു, ഭയം ഭയത്തോട് മറ്റുള്ളവരോട് തമ്മിൽ തല്ലുന്നു, ആഹാര നിദ്ര ഭയമൈതുനം സന്താനങ്ങൾ ഉത്പാദിക്കുന്നു. ഇതിനു വേണ്ടിയല്ലേ മനുഷ്യർ ജീവിക്കുന്നത്? വേറെന്തെങ്കിലും ഇതില്ലാതെ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ? ഇതെല്ലാം അവസാനം നമുക്ക് എന്തിനാണ്? ആഹാര നിദ്ര ഭയമൈതുനം. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് ഇത് തന്നെയാണ് മൃഗങ്ങളും ചെയ്യുന്നത് ഇല്ലേ? മനുഷ്യർ നാല് ചക്രമുള്ള കാറിൽ ഓടിക്കൊണ്ടേക്കും, അത് നാല് കാലിൽ ഓടിക്കൊണ്ടേക്കും, അത്രയേ ഉള്ളൂ. ചെയ്യുന്നതെല്ലാം സെയിം പ്രവർത്തനമാണ്. ആഹാര നിദ്ര ഭയമൈതുനം സാമാന്യമേത പശുവീർണകാനാം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇത് തുല്യമാണ്. ധർമ്മോഹിതേശോ അധികോ വിശേഷോ, ധർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ധർമ്മേനഹീന, ധർമ്മത്തിനെ മാറ്റിവെക്കുവാണെങ്കിൽ പശുവീർ സമാനാം, അവൻ പശു മൃഗത്തിന് തുല്യമാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി ദിവസം അല്പം സമയം ചെലവഴിക്കണം. എന്നാലേ ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഉദാഹരണമായിട്ട് 108 തവണ നാമം ജപം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, പിന്നെ ഭഗവത്ഗീത ഭാഗവത പാരായണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ശാസ്ത്രം പറയുന്നത് പണ്ട് ഒരു വിധോ ഒരു വിധവ സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ അവളുടെ മുഴുവൻ സമ്പാദ്യവും ചെലവാക്കിക്കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു തത്തയ്ക്ക് സ്വർണ്ണ കൂട് വെച്ചു. കിളിക്കൂട്, കേജ് സ്വർണത്തിലുണ്ടാക്കി. ദിവസം രാവിലെ എണീക്കും, അതിനെ ഇവിടെ തൂക്കും, കുറച്ചു നേരം ഭംഗി നോക്കും, ഊരി കൊണ്ടുപോയി അപ്പുറത്ത് തൂക്കും, പിന്നെ അവിടെ തൂക്കും, പോളിഷ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. അകത്തുള്ള തത്തയ്ക്ക് ചോറ് കൊടുക്കാൻ മറന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ എന്തായി? തത്ത ചത്തു. പിന്നെ ഈ കൂടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. അതുപോലെ രാവിലെ എണീച്ചോടനെ ആ ക്രീം ഈ ക്രീം ലെവൽ അത് ഇത് എല്ലാം ചെയ്ത് ബിസിയാണ്. ശരീരത്തിനെ ഭംഗിയായി നിലനിർത്തുന്നു, അകത്തുള്ള ആത്മാവിനെ കുറിച്ച് ഒരു ബോധവും ഇല്ല. അപ്പൊ എന്താ ഒരു ദിവസം തത്ത ചത്തുപോകും ഇല്ലേ? അപ്പൊ ഇല്ല. അപ്പോ ശരീരത്തിന് എത്രയും പ്രാധാന്യം കൊടുക്കുന്നു, അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുക്കണം? ആത്മാവിന് കൊടുക്കണം. ഒരു ഭാര്യ ഭർത്താവ് രണ്ടുപേരും ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ആ സ്ത്രീ മുറിക്കകത്ത് കയറിയിട്ട് എത്ര നേരം ഭർത്താവ് തട്ടിയിട്ടും അവള് വെളിയിൽ വരുന്നില്ല. അയാൾ അവസാനം ദേഷ്യം വന്ന ആ വാതിന്റെ ഉറക്ക തട്ടാൻ തുടങ്ങി, നീ വരുന്നായില്ലേ. അപ്പൊ അവള് പറഞ്ഞു, 5 മിനിറ്റ് വരാൻ ഞാൻ അരമണിക്കൂർ കൊണ്ട് പറയല്ലേ, പിന്നെ എന്തിനാ വാതിൽ തട്ടണേ. അപ്പോ ശരീരത്തിന് നമ്മൾ എന്താ പ്രാധാന്യം കൊടുക്കുന്നത്? അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മള് ആത്മാവിന് കൊടുത്തേ പറ്റൂ. കാരണം ആത്മാവാണ് നമ്മുടെ ജീവിതത്തിനെ നിശ്ചയിക്കുന്നത്. അതായത് പണ്ട് ഒരു സത്യനായ ഒരു ധർമ്മിഷ്ഠനായ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ രാജ്യത്തിൽ ഒരു വിധവ സ്ത്രീ, ഒരു വേശ്യ സ്ത്രീ ഉണ്ടായിരുന്നു. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ആ വേശ്യ സ്ത്രീയെ നാടുകടത്തി, നാട് വിട്ട് വെളിയിൽ പോകാനായിട്ട് പറഞ്ഞു. ഇനി ഒരിക്കലും എന്റെ രാജ്യത്തിനകത്ത് പ്രവേശിക്കരുത് എന്നും പറഞ്ഞു. അവള് രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി ചെയ്ത പാപങ്ങളെല്ലാം കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക. അവസാനം അവിടെ ഒരു സന്യാസി വര്യം ഇരിക്കുന്നത് കണ്ടു. അവള് വിചാരിച്ചു, ഈ സന്യാസി വര്യന്റെ തൊട്ടടുത്ത് ഒരു വീട് വെച്ച് താമസിക്കാം. അദ്ദേഹം രാവിലെ നിന്ന് ജപം പൂജയൊക്കെ ചെയ്യുമ്പോ കണ്ടിട്ട് അതിലെനിക്കൊരു പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ സന്യാസി വര്യന്റെ അടുത്ത് താമസിക്കാൻ തുടങ്ങി. സന്യാസി വര്യൻ ദിവസവും പൂജ, ദാനം, ധർമ്മം, തപസ്യ, അനുഷ്ഠാനം, മന്ത്രമുഖം, എന്താ പറയാ, ചൊല്ലുക, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ത്രീക്ക് വലിയ ഭക്തിയായി സന്യാസി. ആ സന്യാസി ചിന്തിക്കാൻ തുടങ്ങി, ഏത് ശനിയാണോ ഇങ്ങോട്ട് കയറി വന്നത്, ഈ സ്ത്രീ ഇവിടെ വന്ന് താമസിക്കുന്നു, ഈ നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് പറയും, ഇനി അവർ എന്ത് വിചാരിക്കും എന്ന് സന്യാസി സ്ത്രീയെ കുറിച്ച് മോശമായ ഒരു ചിന്ത വളർത്താൻ തുടങ്ങി. ആ സ്ത്രീ സന്യാസിയെ കുറിച്ച് നല്ല ചിന്ത വളർത്താൻ തുടങ്ങി. ഇങ്ങനെ കാലക്രമേണ ഒരു സുപ്രഭാതത്തിൽ മരണം രണ്ടുപേർ ഒരേ സമയത്ത് വന്നു. സന്യാസിയുടെ ആത്മാ നരകത്തോട്ടും സ്ത്രീ, വേശ്യ സ്ത്രീയുടെ ആത്മാ സ്വർഗത്തോട്ടും പോയി. സന്യാസി അങ്ങോട്ട് യമരാജിനടുത്ത് വഴക്കുണ്ടാക്കാൻ തുടങ്ങി, ഞാൻ തപസ്യ, ദാന, ധർമ്മം, പൂജ, പുരസ്കാരം, അനുഷ്ഠാനം എല്ലാം ചെയ്തു, ഇവള് നീചമായ ഒരു ജീവിതമാണ് ജീവിച്ചത്, അവളെ കൊണ്ടുപോയി സ്വർഗത്തിലും എന്നെ കൊണ്ടുപോയി നരകത്തിലും ചേർത്തത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പൊ യമധർമ്മൻ ഭൂമിയിലോട്ട് കാണിച്ചു കൊടുത്തു. ആ സ്ത്രീയുടെ ശരീരത്തിനെ ജാക്കൽസ് ആൻഡ് വുൾഫ് ഇതെല്ലാം കഴുകലും മൃഗം എല്ലാം കടിച്ച് തിന്നോണ്ടിരിക്കാം. സന്യാസിയുടെ ശരീരത്തിനെ ആൾക്കാർ ഉത്സവമായി തൂക്കിക്കൊണ്ടുപോയി സമാധിയിരുത്തുക. അപ്പൊ പറഞ്ഞു, അവള് ശരീരം കൊണ്ട് മോശമായ പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ശരീരത്തിന് മോശമായ ഗതിയും, ആത്മാവ് കൊണ്ട് നല്ല ചിന്ത വളർത്തി, അതുകൊണ്ട് ആത്മാവിന് നല്ല ഗതിയും, അതേപോലെ അങ്ങ് ശരീരം കൊണ്ട് ഇത്രയും തപസ്യ ചെയ്തുകൊണ്ട് ശരീരത്തിന് നല്ല ഗതിയും, മോശമായ ചിന്ത വളർത്തിയ കൊണ്ട് ആത്മാവിന് മോശമായ ഗതി. അപ്പൊ ശാരീരികമായ ജീവിതത്തിനേക്കാളും പ്രാധാന്യമാണ് ആത്മീയത. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാവിന് പ്രാധാന്യം കൊടുത്തേ മതിയാവൂ.
ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. Yeah.
Shiva Mangi. Any questions, doubt? എല്ലാ ദേവന്മാരും അങ്ങനെ ഒരു പൊസിഷനാണ്. അപ്പൊ ആ ജീവാത്മ അല്ലെങ്കിൽ ആ ദേവൻ അവതരിക്കാൻ ഉള്ള കാരണങ്ങളാണ്, ജന്മം എടുക്കാൻ ഉള്ള കാരണങ്ങളാണ് മഹാദേവനും പറഞ്ഞത്. അവർ ഓരോരുത്തരും കൂടെ ബർത്ത് എടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ജന്മം എടുക്കുന്ന പോലെ തന്നെ ജന്മം എടുക്കും. അതായത് മൊത്തം നാല് യുഗങ്ങൾ, അത് കലിയുഗം, ത്രേതായുഗം, വാപരയുഗം, ത്രേതായുഗം, സത്യയുഗം. ഇങ്ങനെ ആയിരം വർഷത്തില് ചതുർയുഗങ്ങൾ മാറുമ്പോൾ, ഒരു ചതുർയുഗം നാലെണ്ണം ചേർന്നത്, ഇങ്ങനെ ആയിരം മാറുമ്പോഴാണ് മഹാപ്രളയം ഉണ്ടാകുന്നത്. മഹാപ്രളയ സമയത്ത് മനുഷ്യന്മാരെ പോലെ ദേവന്മാരും മോക്ഷം കിട്ടിപ്പോകും. പുതിയ സൃഷ്ടിയിൽ യോഗ്യരായിട്ടുള്ളവർ വീണ്ടും ജന്മം. ആ ജന്മം എടുക്കാൻ കാരണങ്ങളാണ് മറ്റുള്ള ദേവന്മാരുടെ കുടുംബവും ലീലകളും എല്ലാം. ഭാഗവതത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിയാത്ത കൊണ്ട് ആൾക്കാർ ഈ മതത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലൊക്കെ, കാരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശിവഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും ഒക്കെ വലിയ അടികളും കൊലപാതകങ്ങളും വരെ ഉണ്ടായി 12th century. ഇതൊക്കെ പ്രോപ്പർ നോളജ് ഇല്ലാത്തവർക്കും അതിന്റെ സംശയങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിൽ രണ്ടാം സ്കന്ധത്തിലും മൂന്നാം സ്കന്ധത്തിലും ഓരോ ദേവന്റെ സ്ഥാനം, ആയിരം അശ്വമേധ യാഗം ചെയ്യുന്ന ചക്രവർത്തി അടുത്ത ജന്മത്തിൽ ഇന്ദ്രനായി ജനിക്കും. അതുകൊണ്ട് ഓരോ ചക്രവർത്തി യാഗം ചെയ്യാൻ കുതിരയെ വരുത്തുമ്പോഴും ഇന്ദ്രൻ ആ കുതിരയെ തട്ടിക്കൊണ്ടുപോകും. അപ്പൊ ആയിരം അശ്വമേധ യാഗം ചെയ്ത് അടുത്ത ജന്മത്തിൽ ഇന്ദ്രൻ, ഹനുമാനായിട്ട് ഈ ജന്മത്തിലുള്ള വ്യക്തി അടുത്ത ജന്മത്തിൽ വ്യാസദേവൻ. ഇങ്ങനെ ഇവർക്ക് ഹയറാർക്കി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് മോക്ഷപ്രാപ്തം. സാർ ഈ ജന്മത്തിൽ ഒരു കള്ളവും പറയാതെ, അതായത് ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ദേവന്റെ സ്ഥാനം. സപ്തഋഷികൾ, അതായത് മൊത്തം 14 ലോകങ്ങളുണ്ട്, ഭൂലോകം. ഓക്കെ, ഈ ഭൂലോകത്തിലാണ് മനുഷ്യരാശികൾ നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ മേലെ ഭുവർലോകം, ഭുവർലോകത്തിലാണ് ദേവന്മാർ ജീവിക്കുന്നത്. സോറി, ഭുവർലോകത്തിലാണ് യക്ഷ ഗന്ധർവ കിന്നരന്മാർ, കുറച്ചും കൂടെ നമ്മളെക്കാളും ഉയർന്നവരായ ഗന്ധർവന്മാർ, അതിൽ ജീവിക്കും. സ്വർഗലോകം, ഭൂ ഭുവർ സ്വർഗ്, സ്വർഗലോകത്തിലാണ് ദേവന്മാർ ഇന്ദ്ര ചന്ദ്ര വർണ്ണ. ഭൂലോക, ഭുവർലോക, സ്വർഗലോക, മഹർലോക, മഹർഷിമാർ താമസിക്കും. ജനോലോക, മനുഷ്യനായി ജനിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളവൻ ജനോലോകത്തിൽ പോകും. ഉദാഹരണം ജനക മഹാരാജ ജനോലോകം. തപോലോകം, തപസ്വികൾ, ഭയങ്കരമായ തപസ്വികൾ, ഒരു കാലിൽ 100 വർഷം നിന്നു, ഭക്ഷണം കഴിക്കാതെ ഇരുന്നു, തപസ്വികൾ. പിന്നെ സത്യലോകം, ബ്രഹ്മാവിനെ പോലെ ആൾക്കാർ. അപ്പൊ ഈ ഋഷിമാര് ഈ തപോലോകത്തിലാണ് താമസിക്കുന്നത്. അവരൊന്ന് ദേവന്മാരെക്കാളും ഉയർന്നവരാണ്. സപ്തഋഷികൾ നക്ഷത്രമായിട്ട് എന്നേക്കും
ശകുനി കോംപ്രമൈസ് സ്റ്റോക്കിന് പോയി പോകുന്ന ആ ഒരു സീന് പറഞ്ഞല്ലോ. കോംപ്രമൈസ് സ്റ്റോക്കിന് വരുമ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുമ്പോ ശ്രദ്ധിക്കണം, ആള് പണ്ട് ഇന്ന പോലെ റോൾ എടുത്തെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ അത്രയും നോളജ് ഉണ്ടായിരുന്ന ശകുനി എന്തുകൊണ്ട് അന്നേരം, ഐ മീൻ അതിന്റെ നല്ല വശം പറഞ്ഞു കൊടുക്കണ്ട?
എല്ലാവർക്കും ആ ജ്ഞാനം ഉണ്ടായിരുന്നു. ശകുനിക്കും അറിയാം ഭഗവാനാണ്, കർണനും അറിയാം. കൃഷ്ണൻ ചെന്ന് നേരിട്ട് കർണന്റെ അടുത്ത് പറയും, കർണൻ പറയും എനിക്കറിയാം, പക്ഷേ ഞാൻ ഇതിനേക്കാളും പ്രാധാന്യം എനിക്ക് ദുര്യോധനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിനാണ് കൊടുക്കുന്നേ എന്നാണ്. ശകുനി ദുര്യോധനന്മാരെ സഹായിക്കാൻ ഇനിയൊരു കാരണമുണ്ട്. ശകുനി മൊത്തം 100 സഹോദരന്മാരാണ്. ശകുനിയുടെ അനിയത്തിയാണ് മൊത്തം ശകുനിയുടെ കൂടെ ജനിച്ചവർ എത്ര പേരാ? 100 പേർ. ഏറ്റവും അവസാനം തനിയെത്തി ഗാന്ധാരി. അപ്പോ ഗാന്ധാരിയെ ധൃതരാഷ്ട്ര മഹാരാജാവിന് കെട്ടിക്കൊടുക്കണം എന്ന് ഭീഷ്മദേവർ പ്ലാൻ ചെയ്തു. അപ്പോ ദ്രോണാചാര്യ, കൃപാചാര്യ ഇവരെല്ലാവരും കൂടെ ഗാന്ധാര ദേശത്തിൽ പോയി. അതാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പഴയ ഖാന്ധാര, ഖണ്ഡഹാർ. പഴയ ഖാന്ധാരമാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പഴയ ഇന്ദ്രപ്രസ്ഥമാണ് ഇന്നത്തെ ന്യൂഡൽഹി. അതേപോലെ ഇന്ത്യൻ RBI ഇല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉള്ള സ്ഥലം നാസിക്. കേട്ടിട്ടുണ്ടോ? നമ്മളെ ഇന്ത്യയുടെ നോട്ടൊക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം നാസിക്, ആ സ്ഥലത്ത് വെച്ചാണ് ലക്ഷ്മണൻ ശൂർപ്പനഖയുടെ നാശികാഭുജങ്ങൾ കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നാസിക്. സോ കണ്ഡഹാർ പഴയ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശമായിരുന്നു. അവിടെ ചെന്നിട്ട് ഗാന്ധാരിയെ വിവാഹം ചെയ്യാനായിട്ട് വരുത്തിക്കൊണ്ടുവന്നു. അപ്പോ അവർക്ക് ആർക്കും ഇഷ്ടമല്ല അനിയന്തിയെ കൊടുക്കാൻ, കാരണം ഈ പുരുഷൻ കണ്ണു കാണാത്ത ആളല്ലേ. പക്ഷെ ഭീഷ്മദേവരെയും ദ്രോണാചാര്യ കൃപാചാര്യം എതിർത്ത് അവർക്ക് സംസാരിക്കാൻ ഭയമായി. അതുകൊണ്ട് അവർ കൊടുത്തു. പക്ഷെ അതേ സമയം 100 സഹോദരന്മാർ അവരെ എതിർത്തു. എതിർത്ത ഉടനെ ഇദ്ദേഹം 100 പേരെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പൊ ശകുനി തീരുമാനിച്ചു, ഞാൻ ഈ കുടുംബത്തിനെ ഇല്ലാണ്ടാക്കും. ശകുനിയെ സംബന്ധിച്ചോളം പാണ്ഡവർ കൗരവർ എന്ന പ്രശ്നമല്ല, മൊത്തം കുരുവംശത്തിനെ ഇല്ലാതാക്കുന്ന ശകുനി ശപഥമെടുത്തത്. അങ്ങനെ ശകുനി വരും, പതുക്കെ നല്ല വാക്കുകളും പറഞ്ഞിട്ട് വന്ന് പതുക്കെ ധൃതരാഷ്ട്രന്റെ കൂടെ കൂടും. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്ര കൂടെ ശകുനി കൂടിയത് ആ മൊത്തം ഫാമിലി പാണ്ഡവരെയും കൗരവരെയും ആ കുടുംബം ദ്രോണാചാര്യ കൃപ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സോ അതായിരുന്നു പുള്ളിയുടെ എയിം. മറ്റതൊക്കെ അറിയാമെങ്കിലും അദ്ദേഹം പ്രാധാന്യം കൊടുത്തതാണ്. അങ്ങനെ മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഭഗവാനാണെന്നറിയാം, ഭീഷ്മർക്ക് ഭഗവാനാണ് എല്ലാം അറിയാം. എന്നിരുന്നാലും ഭീഷ്മർ ധൃതരാഷ്ട്രം കൂടെ തന്നെ നിന്നു. അങ്ങനെ അവർക്ക് ഓരോ ചെറിയ ധർമ്മങ്ങൾ ഉണ്ടായി, അവരതിനെ തന്നെ മുറുകെ പിടിച്ചു. അത്ര നല്ല കഥയല്ല, അതുകൊണ്ട് അറിയില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ശിവനല്ല
മനുഷ്യ ദൈവമായിരിക്കുന്ന
അവതാരം അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹയറാർക്കിയില്ലേ, ഇതിൽ 39 ദേവീ ദേവന്മാരെയാണ്, ദേവന്മാരെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഡെമി എന്നൊരു അർത്ഥമാണ്. ഡെമി എന്ന് വെച്ചാല് ഇത് ഉദാഹരണത്തിന് ഒരു ഫുൾ സ്കെയിൽ പേപ്പർ എന്ന് വിചാരിച്ചു. പേപ്പർ കച്ചവടക്കാരൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ഫുൾ പേപ്പർ, പേപ്പർ ഷീറ്റ് മെഷീനിൽ പ്രിന്റ് ആയി വരുന്ന ഷീറ്റ്. അതിന്റെ 8 ഒരു ഭാഗമാണ് ഡെമി പേപ്പർ. ഓക്കെ, ഇതിനെയാണ് ഡെമി പേപ്പർ എന്ന് പറയും. ഇത് ഫുൾ ഷീറ്റ് പേപ്പർ. ഇപ്പൊ ഈ പേപ്പറിന്റെ എല്ലാ ക്വാളിറ്റി ഇതിനും ഉണ്ട്, പക്ഷെ സൈസ് ചെറുതന്നേ ഉള്ളൂ. അപ്പോ പരംദേവൻ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ദേവന്മാർക്കും ഉണ്ട്, പക്ഷെ അളവിന് വ്യത്യാസം. ഇതിനെയാണ് ഡെമി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ പദം നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മള് നാട്ടില് പ്രീച്ച് ചെയ്യുന്ന സംസാരിക്കുമ്പോ. കാരണം ഡെമി ഗോഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് സെമി ഗോഡ് എന്നാണ്. കറക്റ്റ് ഇംഗ്ലീഷ് എല്ലാവരും ഗ്രഹിക്കത്തില്ല. പക്ഷെ സംസ്കൃത പദമാണ് ദേവൻ എന്നുള്ളത്. എന്തുകൊണ്ട് ഇതിനകത്ത് ഡെമി ഗോഡ് എന്ന് ശ്രീല പ്രഭുപാദ എഴുതിച്ചാൽ, അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളില് അവർക്ക് സയന്റിഫിക്കലി മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ആ വേർഡ് യൂസ് ചെയ്താണ്. നമ്മൾ നമ്മുടെ കേരളീയരും ഭാരതത്തിലുള്ളവരുടെ ചെന്ന് ഡെമി ഗോഡ് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും സെമി ഗോഡ്. ഇവരെന്താ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്? അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ശാസ്ത്രം അത് പറയുന്നത് ദേവന്മാർ. പക്ഷെ കൃഷ്ണനെ പറയുന്ന സമയത്ത് പരംദേവൻ, ശിവനെ പറയുന്ന സമയത്ത് മഹാദേവൻ. ആ വാക്കുകളുടെ വ്യത്യാസം ക്ലിയർ? പ്രഭു ഭയങ്കര കോംപ്ലിക്കേഷനിൽ പോവാണല്ലോ. അത് 4th എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലേ അത് ക്ലിയർ ആവും. മഹാദേവന് മരണമൊന്നുമില്ല, പക്ഷെ അത് കൂടുതൽ ഞാൻ 4th എക്സ്പ്ലെയിൻ ചെയ്യാം. ദേവന്മാർക്ക് മരണമില്ല, അവര് മോക്ഷപ്രാപ്തി കിട്ടിപ്പോവുകയാണ്. ഗന്ധർവന്മാർക്ക് മരണമാണ്, കുറച്ച് ലോയർ ലെവൽ. ദേവന്മാർക്ക് മരണമില്ല, കോംപ്ലിക്കേഷൻ ആണ്. ത്രിമൂർത്തികളും 4th പറയാം, അത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നാളത്തെ ക്ലാസ്സും കൂടെ കേട്ടിട്ട് വരുമ്പോഴേ ആ അതെ, കാരണം കംപ്ലീറ്റ് നശിച്ചു പോയി, എല്ലാവരെയും പ്രളയം കൊണ്ട് നശിച്ചു പോയി. അതുകൊണ്ട് മത്സ്യ അവതാരം സത്യവ്രത മഹാരാജാവിന് വേദങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞു തരും. ആ കോൺവെർസേഷൻ എത്രയോ ദിവസം വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് ഈ തോണിയെ മത്സ്യമൂർത്തി വലിച്ചുകൊണ്ട് പോകണം, ആ സമയത്തുള്ള സംവാദമാണ്. അപ്പൊ അത് ഒരിക്കൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭീഷ്മദേവൻ, ഭീഷ്മദേവം വന്നിട്ട് അഷ്ടവസുക്കളിൽ ഒരാളാണ്. വസുക്കൾ 8 പേരുണ്ട്. ഇവർ അഷ്ടവസുക്കളാണ് ഭൂമിയിലെ 8 ഡയറക്ഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, കിഴക്ക്, മേൽ, പടിഞ്ഞാറ്, വടക്ക് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഒരു വസുവാണ് ഭീഷ്മദേവൻ. അദ്ദേഹം ചെറിയ തെറ്റ് ചെയ്തുകൊണ്ട് ഒരു ജന്മം ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഗംഗാപുത്രനായിട്ട് അദ്ദേഹം ജനിക്കും. അത് ഇതേപോലെ തന്നെയാണ്, അദ്ദേഹം ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 8 ദിക്കും പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇവർ 8 പേരും യജ്ഞത്തിന് വിളിച്ചു വരുത്തിയിരിക്കാം. പക്ഷെ ഇദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ച് ചിന്തിച്ചുണ്ട്. 8 ഡയറക്ഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവര് പത്നിഷേരായിച്ചു. അതെ, ശബരിമല ആക്ച്വലി പുണ്യഭൂമിയായിട്ട് ഇവൻ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. അതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ ശബരിയെ ശ്രീരാമചന്ദ്രമൂർത്തി കണ്ടുമുട്ടിയ സ്ഥലം. ഫോർ എക്സാമ്പിൾ, ശബരിമലയിൽ താഴെ പോയി കഴിഞ്ഞാൽ ഗണപതി താഴെ വെച്ചിരിക്കുന്നില്ല, അതിന്റെ കുറെ അങ്ങോട്ട് രാമപാദമുണ്ട്. പണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് ശബരിയെ ഇത് ഇദ്ദേഹം കാണുന്നത്, ശ്രീരാമചന്ദ്രമൂർത്തി കണ്ടുമുട്ടി. സോ ഒറിജിനൽ ഐതിഹ്യം അതാണ്. അതുകൊണ്ട് ആ പർവ്വതത്തിന് ശബരിമല എന്ന് പേര് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് പമ്പ എന്ന് പറയുന്ന പുണ്യ നദി. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നടക്കുന്ന സമയത്ത് ബലരാമന് ഭയങ്കര ദേഷ്യം. ഈ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, കൃഷ്ണനും അതിലുണ്ടെന്ന്. ബലരാമൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇപ്പൊ ബലരാമൻ തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ഇതിൽ പമ്പാ സ്നാനം ചെയ്തതായിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. ഇങ്ങനെ പല ഐതിഹ്യങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു നിത്യസ്ഥലമാണ്, വിദ്യമാന സ്ഥലമാണ്. പിന്നീട് നമ്മൾ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്ന അയ്യപ്പ ചരിത്രം, ഇത് 300 വർഷത്തിനകത്തുള്ള ഐതിഹ്യമേ ഉള്ളൂ. അപ്പൊ ഇതിനേക്കാളും പ്രാധാന്യം ആ പുരാതന കഥകൾക്കാണ്. അപ്പൊ അതൊരു പുണ്യസ്ഥലമായത് കൊണ്ട് അയ്യപ്പൻ അവിടെ ചെന്ന് തപസ് ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ ആ പുണ്യത്വം വരുന്നത് ഇതിനേക്കാൾ കൂടുതൽ മറ്റ് കഥകൾ കാരണമാണ്. അപ്പൊ അത് നല്ല സ്ഥലമായതുകൊണ്ട് അയ്യപ്പൻ ചെന്ന് അവിടെ തപസ് ചെയ്യും. അയ്യപ്പൻ വേറെ, ശാസ്ത വേറെ. ശാസ്ത ദേവനാണ്, ആ ദേവൻ അവതരിച്ചു വരുന്നതായിട്ടാണ് അയ്യപ്പൻ.